ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സന്ധ്യാവേളയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ വചനം ശ്രദ്ധിക്കുവാനും പഠിക്കുവാനും ദൈവസന്നിധിയിലെ കടന്നു വരുവാനിടയായത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിഷയം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. പ്രവചന വിഷയങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ള അത് ഏറ്റവും പ്രധാനമായ ഒരു സബ്ജക്റ്റ്. കർത്താവ് യേശുക്രിസ്തുവിന്റെ പുനരാഗമനം മുതൽ പുത്തൻ ജെറുസലേം ഞാടിന്റെ കാന്തയെ മണവാട്ടിയുടെ പാർപ്പിടമായ പുത്തൻ ജെറുസലേം വരെയുള്ള വിഷയങ്ങൾ ഈ ക്ലാസ്സുകളിൽ പ്രമാണമായി വരും. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം കർത്താവിന്റെ മടങ്ങിവരവ്, വേദോപദേശ പ്രകാരം അതിന്റെ തെളിവുകൾ ഓരോ ക്രമത്തിൽ പഠിച്ചു. ഇപ്പോൾ അതിവിടെ നിൽക്കട്ടെ, അടുത്തൊരു പോർഷനിൽ അതിന്റെ എക്സ്പ്ലനേഷൻ വീണ്ടും വരും. അടുത്തത് നമുക്ക് കർത്താവിന്റെ ഒരു തെളിവുകളാണല്ലോ ഇപ്പോൾ തീത്തോസിന്റെ ലേഖനത്തിലെ വാക്യമാണ് നമ്മൾ വായിച്ചു വെച്ചത്. ഫിലിപ്പി ഒന്നിന് പത്ത് വായിച്ച്, ഫിലിപ്പി ഒന്നിന് പത്ത്, ഫിലിപ്പിയ ലേഖനത്തിൽ കർത്താവിന് മടങ്ങിയവരുടെ തെളിവുകൾ ഓരോ ലേഖനം ബേസാണ് എടുക്കുന്നത്. വായിച്ചോണ്ട് പെട്ടെന്ന് വായിക്കണം. ക്രിസ്തുവിന്റെ നാളെ നമ്മൾ ഉപയോഗിച്ച് കർത്താവിന്റെ വരവിങ്കൽ എന്നർത്ഥമാണ്. ക്രിസ്തുവിന്റെ നാളിൽ അവന് ദേശന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് ഫിലിപ്പിയ സഭയോട് പൗലോസ് പറയുന്നു. എന്തോ പറഞ്ഞിരിക്കുന്ന വാക്കുകള്, നിർമ്മലന്മാരായിരിക്കണം, ഇടർച്ച ഇല്ലാത്തവരായിരിക്കണം. ആ വാക്ക് വിശ്വാസികളോടുള്ള ബന്ധത്തിൽ വളരെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുന്ന വാക്കാണ്. അതിന് തിരുവെഴുത്തുകളിൽ വളരെ സ്ഥാനമുണ്ട്, ഇടർച്ച. മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം ഒരു തരത്തിലും എന്താകരുത്, ഇടർച്ചയും ഭാരവുമായി വരരുത്. അത് വന്നാൽ അത് പാപഹേതുവാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ കൊരന്തി ലേഖനം മൂന്നാമത്തെ ഒന്ന് കൊരന്തി മൂന്നിന്റെ ആദ്യ വാക്യങ്ങളിൽ കൊരന്തി സഭയെ അപലപിക്കുന്നതായ പാപത്തിന്റെ ഭയങ്കരത്വം നിങ്ങളുടെ ഈർഷയും പിണക്കവും ഉണ്ടെന്നിരിക്കെ എന്നെടുത്ത് പറയുന്നു. അപ്പോൾ ഇടർച്ച, ഈർഷ്യ, പിണക്കം, ഈ വിധ കാര്യങ്ങള് അശുദ്ധമാണ്. നമ്മുടെ ജീവിതത്തില് രണ്ടുപേരെ തമ്മിൽ ഐക്യതപ്പെടുത്തുന്നതായ സ്വഭാവമല്ലാതെ ഭിന്നിപ്പിക്കുന്ന, ഇടർച്ച വരുത്തുന്ന ഒന്നുമല്ലത്. എനിക്ക് കർത്താവായ യേശു പറഞ്ഞു, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുന്നെങ്കില്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുന്നെങ്കില് എന്താ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ താത്വികമായിട്ട് ആ കാര്യം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ രണ്ട് കണ്ണും അല്ലെങ്കിൽ രണ്ട് കൈയും സമ്പൂർണ്ണ അവയവങ്ങളിലോടുകൂടെ നരകത്തിൽ പോകുന്നതിനേക്കാൾ കാലും കൈയും വെട്ടിക്കളയണമെന്നല്ല ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിനക്ക് ഇടർച്ച വരുത്തുന്നതായ നിന്റെ ഈ അവയവം നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കില് ആ ഇടർച്ച വരുത്തുന്നതിനെ നീക്കം ചെയ്യണമെന്നാണ് അവിടെ പ്രതിമാ ഉപദേശിച്ചിരിക്കുന്നത്. സഹോദരന്മാരെ, അവിടെ ആ വാക്ക് തന്നെയല്ല, അടുത്തൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ഇടർച്ച ഇല്ലാത്തവരും അല്ല നിർമ്മലന്മാരും. നിർമ്മലന്മാർ എന്ന് പറഞ്ഞാൽ അതിന് ഒന്ന് യോഹന്നാൻ മൂന്നിന്റെ രണ്ടാം വാക്യത്തിൽ കുറച്ചുകൂടെ നമുക്ക് എക്സ്പ്ലനേഷൻ കിട്ടുന്ന ഒരു വാക്കുണ്ട്. അവനിൽ ഈ പ്രത്യാശ ഉള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ അടുത്തിരിക്കുന്ന അടുത്ത് നിൽക്കുന്നവരെ കുറഞ്ഞ പക്ഷം നിർമ്മലീകരിച്ച് വേണം പോവാൻ. അങ്ങനല്ലേ? ആ നമ്മൾ പലരുടെയും ജോലി എന്താന്ന് ചോദിച്ചാൽ, നമ്മുടെ പരിപാടി ഇവിടെ കിടക്കട്ടെ, ഇന്നാർക്കിന്ന കുറവുണ്ട്, ഇന്നാർക്കിന്ന കുറവുണ്ട്, ഇന്നാർക്കിന്ന കുറ്റമുണ്ട്, അതുകൊണ്ട് അവരെ നിർമ്മലീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. എന്നാൽ നമ്മളെ നിർമ്മലീകരിക്കുക എന്നുള്ള ജോലിയാണ് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യൂദായി പറഞ്ഞിരിക്കുന്ന വാക്ക് തന്നെത്താൻ ആത്മീയ വർധന വരുത്തി പോടണമെന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ആത്മീയ വർധന മറ്റാരും ചോദ്യം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം എന്നതിൽ കുറച്ചുകൂടെ നല്ല അത് തെളിവായൊരു വാക്കപ്പുറത്ത് കർത്താവിന്റെ പറയിൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം? അവൻ നിർമ്മലമായ മാതൃക. നാം എങ്ങനെ, നമ്മുടെ നിർമ്മലയുടെ സ്കെയിൽ എന്താണ്, നമ്മുടെ വിശുദ്ധിയുടെ സ്കെയിൽ എന്താണ്? റൈസലോ ഉറപ്പാട് ഒത്തമ്മൻ രണ്ട് കടന്നു വായിച്ചാട്ട്, അതിന്റെ സ്കെയിൽ എന്താണ്, ഈ നിർമ്മലതയുടെ സ്കെയിൽ എന്താണ്, അളവ് പോലെ എന്താണ്, നമുക്കൊന്ന് മനസ്സിലാക്കാം. കേൾക്കാമോ? ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളുടെ ദൈവമായ യഹോവയായ ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധരായിരിക്കണം. പഴയ നിയമം പുതിയ നിയമം രണ്ട് തട്ടിലല്ല നിൽക്കുന്നത്. ഈ വാക്ക് ഇപ്പോൾ എടുത്തു തന്നത് പഴയ നിയമത്തിൽ വെച്ചിരിക്കുന്ന മോശയീയ പ്രമാണത്തിൽ വിശുദ്ധിയുടെ സ്കെയില് ദൈവത്തെയാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളെ വിളിച്ച യഹോവയായ ഞാൻ എങ്ങനെ വിശുദ്ധനായിരിക്കുന്നു അതുപോലെ നിങ്ങൾ എനിക്ക് വിശുദ്ധമായി. ഞാൻ നിങ്ങളെ ഭൂമിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശുദ്ധ ജാതിയാണ്, വിശുദ്ധ ജനമാണ്. ആകയാൽ നിങ്ങളുടെ വിശുദ്ധിയുടെ സ്കെയില് വിളിച്ചവനെ പോലെ നിങ്ങളായിരിക്കണം. എന്നാ പുതിയ നിയമത്തിൽ വന്നപ്പോൾ അത് കുറച്ചെന്ന് വിചാരിക്കണ്ട, സെയിം സ്കെയിൽ തന്നെയാണ് അറബ് പോലെ പുതിയ നിയമത്തിൽ പറഞ്ഞേക്കുന്നത്. പുതിയ നിയമത്തിൽ പറഞ്ഞ വാക്ക് എന്തുവാ? അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ പഴയ നിയമത്തിൽ യഹോവ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വ്യക്തി ആരോ ആ വ്യക്തിയാണ് പുതിയ നിയമത്തിൽ കർത്താവ് എന്നറിയപ്പെടുന്നത്. ആകയാൽ നിങ്ങളെ വിളിച്ച് യഹോവയായ ഞാൻ നമ്മെ വിളിച്ച കർത്താവ് വിശുദ്ധരായിരിക്കുന്ന പോലെ എന്ത് ചെയ്യണം? വിശുദ്ധരായിരിക്കണം. നമ്മൾ ആരുടെയും അശുദ്ധിയും ആരുടെയും പോരായ്മയും എടുത്തു പറഞ്ഞ് നമ്മൾ അളവ് പോലെ മുറിച്ചു കളയുന്നു. മറ്റുള്ളവരെ വിമർശിപ്പാൻ നമ്മൾ തുനിഞ്ഞാൽ നമുക്ക് ഒരു പരാജയമാകും. ഞാൻ പറഞ്ഞത് പലപ്പോഴും അവരവരുടെ തെറ്റ് ഒളിച്ചു വെക്കുവാൻ മനുഷ്യൻ നോക്കും, എന്നാൽ മറ്റുള്ളവരുടെ തെറ്റ് അത് എടുത്ത് വലുതാക്കുവാൻ നോക്കും. ഇതിനാൽ നമുക്ക് രണ്ട് ദോഷം വരും. ഞാനിപ്പോ നിങ്ങളെ അറിയാനായിട്ട് കുറെ ചള്ള വാരി വൃത്തിയായ വേഷത്തും കൂടെ പോകുന്ന നിങ്ങളൊരാളിനെ ആ വേഷം ഒന്ന് അശുദ്ധമാക്കണമെന്ന് എന്റെ മനസ്സിൽ തോന്നി, ആ എന്റെ ദുർമനസാക്ഷിയിൽ അല്ലെങ്കിൽ എന്റെ ദുഷ്ട മനസാക്ഷി എനിക്ക് തോന്നി ഇവനെ ഇങ്ങനെ വിട്ടാലൊക്കത്തില്ല, ശരിക്കും മനസ്സിലാക്കണം, ഒരുപടി ചള്ള വാരി ഞാൻ നിർവഹിച്ചു കൊടുത്തു. എറിഞ്ഞപ്പോൾ ഈ സഹോദരന്റെ എവിടെയായിരിക്കും ന്യായമായി ഈ ചള്ള വരേണ്ടത്? വസ്ത്രത്തിൽ. എന്റെ എവിടെ വരണ്ടേ? ഉള്ളംകൈയില്. എന്റെ ഉള്ളംകൈ ചള്ള വരണ്ടേ പിന്നീടാണ് സഹോദരന്റെ വസ്ത്രത്തെ വേണ്ടത്. അത് ഊരിക്കളയുമ്പോ അവന്റെ ചെളി പോകും, പക്ഷെ എന്റെ ഉള്ളംകൈയിലേ അത് പോകത്തില്ല. ഇതുപോലെയാണ് പരകാരി വിമർശനത്തിന്റെ അശുദ്ധി അവനവനെ തന്നെയാണ് ആദ്യം ബാധിക്കുന്നത്. ഒരു കാലത്തും അത് ദൈവസഭയിൽ അനുവദനീയമല്ല, അത് വിശുദ്ധന്മാരിൽ യോഗ്യവുമല്ല എന്ന് പറയുന്നത് കൊണ്ട് ആവിധമായ കാര്യങ്ങൾ തെറ്റാണെന്ന് ദൈവം. അപ്പൊ നിർമ്മലത എന്ന് ഇവിടെ ഉപയോഗിക്കുന്ന വാക്കിന്റെ മാനദണ്ഡം ക്രിസ്തുവാണ്. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം എന്ന് പറഞ്ഞ അതേ സ്ഥാനം പുതിയ നിയമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആരെയും നോക്കണ്ട. ഇവിടെ വരുമ്പോൾ എബ്രായലേഖനം കൂടെ കോട്ട് ചെയ്യുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശുവിനെ നോക്കുക. അവൻ നമ്മൾ മുമ്പിൽ വെച്ചിരുന്നതായ സന്തോഷമോർത്ത് അപമാനം ലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് ദൈവസിംഹാസനത്തിലേക്ക് ഉയർത്തപ്പെട്ടു. പ്രൈസറോ. ആകയാൽ ആ ക്രിസ്തുവിനെയാണ് നമ്മൾ അനുഗമിക്കുന്നത് എന്നതിനാൽ ദൈവമൊക്കെ ഓർത്തിരിക്കണം. നാം നിർമ്മലന്മാരായിരിക്കണം, നാം ഇടർച്ചയില്ലാത്തവരായിരിക്കണം, നാം ഇരുട്ടിയും പിണക്കവും ഇല്ലാത്തവരായിരിക്കണം, നാം അശുദ്ധിയില്ലാത്തവരായിരിക്കണം. നമ്മുടെ കർത്താവ് വിശുദ്ധനായിരിക്കുന്ന പോലെ നാം വിശുദ്ധരായിരിക്കണം. കർത്താവിന്റെ വരിൽ പ്രത്യാശയുള്ള സകല ദൈവമക്കളും ചെയ്യേണ്ട കാര്യമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ ലിസ്റ്റുകൾ പിന്നാലെ വരുന്നു. അതുകൊണ്ട് ഇപ്പോൾ അതിന്റെ ആ അറിവ് ആ വാക്യത്തിൽ നിന്ന് അത്രയും നമുക്ക് പഠിക്കാം. അപ്പോൾ ഇടർച്ചയില്ലാത്ത ക്രിസ്തു നാളിലേക്ക് അവന്റെ വരവിലേക്ക് ഇടർച്ചയില്ലാത്ത നിർമ്മലന്മാരും ആയിരിക്കണമെന്ന് ഫിലിപ്പിയൻ എന്നും പറയുന്നു. ഫിലിപ്പിയൻ 4:5 വാക്യം പെട്ടെന്ന് വായിച്ചോട്ടെ, ഓരോ വാക്ക് വേഗം വായിച്ചോട്. 4:5. നമ്മുടെ പിണക്കവും വാശിയും വൈരാഗ്യവും മറ്റുള്ള അറിയണമെന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. എന്തുകൊണ്ട്? നമ്മുടെ കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അതിനർത്ഥം എന്തുവാ? കർത്താവ് വരുമ്പോ നമ്മള് വൈശ്യവൈരാഗ്യ അതേ പ്രയാസ പ്രശ്നങ്ങളിലല്ല ഇരിക്കേണ്ടത്, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. നമ്മുടെ സംഗതി പഠിപ്പിച്ചത് സൗമ്യതയാ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, വളരെ സൗമ്യതയും ശാന്തതയുമായ അക്ഷരഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ എന്ന് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൗമ്യത എല്ലാ മണ്ഡലത്തിലും കാണും, ആത്മീയ മണ്ഡലത്തിൽ കാണും. സൗമ്യതയുള്ളവരായിരിക്കണം, സമാധാനമുള്ളവരായിരിക്കണം. ഈ കാര്യത്തിൽ അതേ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എല്ലാത്തിലും സൗമ്യതയുള്ളവരായിരിക്കണമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രത്യേകം 3:21 വായിച്ചാട്ടെ, 21 വാക്യം വായിച്ചാട്ടെ. താഴ്മയാണോ താഴ്ചയ? താഴ്മയാണോ താഴ്ചയ? താഴ്ചയുള്ള. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ കർത്താവ് വരുന്നു. ആർക്ക് വേണ്ടി വരുന്നു? സ്വർഗീയ പൗരന്മാരെന്നുള്ള വാക്ക് അവിടെ ചേർത്തിരിക്കുന്നു. അധിക സ്ഥലത്ത് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പൗരത്വ സ്വർഗത്തിന് ആകമെന്നല്ല, നമ്മുടെ പൊരുത്തം സ്വർഗത്തിലാകുന്നു എന്നാണ്. ഫിലിപ്പിയായിൽ നിന്ന് മരിച്ചു മറുതീസേ പോയവരോടല്ല ഉപദേശം, പിന്നെയോ ഫിലിപ്പിയായി ജീവിക്കുന്ന ആരാധിക്കുന്ന വിശ്വാസികളോടാ പറയുന്നത്. ഫിലിപ്പിയായി ആരാധിക്കുന്നു എന്നുള്ള കാര്യം ശരിയാണ്, ഇവിടെ ജീവിക്കുന്നുള്ളത് ശരിയാണ്, ആ മാർക്കറ്റിലെ ഭക്ഷണം വാങ്ങി കഴിക്കുന്നു അത് ശരിയാണ്, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഇവിടുത്തുകാരല്ല വിശ്വാസികളെ കർത്താവിൽ പ്രത്യാശയുള്ള ദൈവമക്കളെ, ഒന്നാമതായി ഓർത്തോണം, ഇവിടുത്തുകാരല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ആ കാര്യത്തെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. നാ ഇവിടുത്തുകാരല്ല, ആ ഒരു ചിന്താഗതി വളർന്ന ലോകക്കാരല്ല, നലൗകികന്മാരല്ല, നവാത്മീകന്മാരാണ്, സ്വർഗീയന്മാരാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് പൗരത്വം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് കർത്താവായേശു വരും. ഇന്നലെ വരും അവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്നാ എന്ത് പറഞ്ഞേക്കുന്നത്? അവിടെ നിന്ന് കർത്താവായേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അടുത്ത വാക്ക്, ഈ കർത്താവായേശു രക്ഷിതാവായി വരുമെന്ന് പറഞ്ഞാൽ എന്തോ മനസ്സിലായി. അപ്പൊ നേരത്തെ വന്നെങ്ങനെ സഭയ്ക്ക് അവൻ ശിക്ഷിക്കുന്നവനായി വരികയല്ല, സഭയെ രക്ഷിപ്പാൻ വരുന്ന മൂന്ന് വാക്യം ഞാൻ ഈ തരണത്തിൽ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി തരാം. പ്രത്യേകം ഈ വാക്കിന്റെ അർത്ഥം ഒന്നുകൂടെ ആ വാക്ക് പുസ്തകം ഉള്ളവരെയൊക്കെ നോക്കുന്നു, നോക്കി വെക്കണം. ഇപ്പൊ നോക്കി വെച്ചിട്ട് സംശയം ഉണ്ട്, വീട്ടിൽ ഒന്നുകൂടെ നോക്കുമ്പോൾ കാര്യം പെട്ടെന്ന് പിടി കിട്ടും. അവിടെ നിന്ന് രക്ഷിതാവായി വരും എന്ന് പറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ചിന്തിച്ചു, രക്ഷിക്കപ്പെട്ട സ്വർഗീയ പൗരന്മാരെ രക്ഷിക്കാൻ വരുമെന്ന് അതിന്റെ അർത്ഥം അങ്ങനല്ലയോ? ആ അവിടെ നിന്ന് വരും, അവരത് സ്വർഗത്തില. അപ്പൊ നാം സ്വർഗീയ പൗരന്മാരാ, നാം രക്ഷിക്കപ്പെട്ടവരാ, രക്ഷിക്കപ്പെട്ടവരാ. വീണ്ടും ഞാനാ സ്വർഗീയ പൗരത്വം ലഭിച്ചത്, ആ സ്വർഗീയ പൗരത്വം ലഭിച്ചവരെ രക്ഷിപ്പാൻ വരുമെന്ന് പറഞ്ഞ എന്റെ അർത്ഥം പോവാ. നാ രക്ഷിക്കപ്പെട്ടില്ലേ, നാ രക്ഷിക്കപ്പെട്ടു, നാ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നാ രക്ഷിക്കപ്പെടും. രക്ഷയുടെ ദൃഢാല ഉപദേശമുണ്ട്, അതുകൊണ്ട് രക്ഷിക്കപ്പെടും. നാ ഒരു കാര്യം ഓർത്തോണം, അവസാനത്തോളം സഹിച്ചിരിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഈ കാര്യം പാളിപ്പോകരുത്, ഉപദേശത്തിൽ തെറ്റുപറ്റരുത്. ഒടുവിലത്തെ നിമിഷം വരെ അതെ കാത്തു നിന്നെങ്കിലേ സംഗതി ശരിയാകേ ഉള്ളൂ. ഇസ്രായേലിന്റെ രാജാവായ ശൗലിനെ അഭിഷേകം ചെയ്തു, ഇസ്രായേലിന്റെ രാജാവായ ശൗൽ അഭിഷക്തനായി അവൻ സിംഹാസനത്തിൽ വന്നു, ദൈവം തിരഞ്ഞെടുത്തു, ശമുവേൽ അഭിഷേകം ചെയ്തു, ജനം അംഗീകരിച്ചു, അവൻ തന്നെ ഡ്യൂട്ടി ചെയ്തു. പക്ഷേ അവൻ ദൈവത്തിന്റെ അഭിഷേകം വിട്ടുപോയതിന് ഫലമായി ദൈവം അവനെ വിട്ടുകളഞ്ഞു, ദൈവം അവനെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് നമ്മള് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, വിഷയം പ്രാപിച്ചു, അവകാശവാദങ്ങളും കൊണ്ട് സ്വർഗത്തിൽ ആരും കടക്കത്തില്ല. വിശ്വസ്തതയും വിശുദ്ധ ജീവിതവും കൊണ്ടേ സ്വർഗത്തിൽ ആരെങ്കിലും പോകുന്നുള്ളൂ. ആരും എതിർവാദം പറഞ്ഞാൽ അതെ യാതൊരു നിലയിൽ ന്യായീകരണമില്ല. അപ്പോൾ ആ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് ഏപ്രായ ലേഖനമോ ഗലാത്തി ലേഖനമോ മറ്റു ലേഖനം കൊണ്ട് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇത്രയും കാര്യമില്ല, അത് വരുന്നത് എന്തിന്? കാത്തിനിൽക്കുന്നവരെ രക്ഷയ്ക്ക്. നിങ്ങൾ എപ്പോഴായ ഒമ്പതാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിച്ചാൽ ഇതിന്റെ ഒരു ആശയം മനസ്സിലാക്കുവാൻ കഴിയും. ആ ആ ആ തനിക്കായി കാത്തു നിൽക്കുന്ന അവരുടെ രക്ഷയ്ക്കായി. ഓക്കെ, ഈ വാക്ക് അവിടെ വന്നതുണ്ടോ? എവിടെ? ഫിലിപ്പി ലേഖനത്തിൽ വന്ന സെയിം വേർഡ്, ഒരു മാറ്റവും കൂടാതെ എപ്പോഴും എഴുതി വന്നതുണ്ടോ? അവിടെ അവിടെ വന്നോ രക്ഷയ്ക്കായി വരുമെന്നാ പറഞ്ഞിരുന്നു. കാത്തു നിൽക്കുന്നവിടെ രക്ഷയ്ക്കായി വരുമെന്നാ പറഞ്ഞത്. ഇവിടെ കാത്തിരിക്കുന്നവിടെ രക്ഷയ്ക്കായി വരുമെന്ന് സ്വർഗീയ പൗരന്മാർക്ക് വേണ്ടി, അവിടെ രക്ഷിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ രക്ഷയ്ക്കായി വരുമെന്നും ഇവിടെ സ്വർഗീയ പൗരന്മാരുടെ രക്ഷയ്ക്കായി വരുമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എപ്പോ നടക്കും? ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്ക. അപ്പൊ ഇതെപ്പോഴാ പൂർത്തീകരിക്കപ്പെടുന്നത്? വരവിങ്കൽ. വാക്ക് ഓർമ്മയിരിക്കണം. ഇനി അതിനെ കുറച്ചുകൂടെ ബലമായി മനസ്സിലാക്കുവാൻ റോമാലയിലെ 8-ാം അധ്യായം 23-ാം വാക്യം നിങ്ങൾ ചിന്തിക്കുക. ഇതിനെ ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ച് പഠിച്ചാൽ ഈസിയാണ് മനസ്സിലാക്കാൻ. ആത്മാ, ഞാൻ പറയാം, ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്നവരായ നാമം. അപ്പോൾ ആത്മാവ് ലഭിച്ചവർ, വിശുദ്ധ ജീവിതം നയിച്ചവർ, അദ്ദേഹം പഠിച്ച ആത്മാവ് നടത്തുന്നവർ, ആത്മാവ് തുടങ്ങി നിൽക്കുന്നവർ, ആത്മാവ് മധ്യസ്ഥ ചെയ്യുന്നവർ, ആത്മാവിനെ ജയജീവം നയിക്കുന്നവർ, ആത്മാവിനെ ജനത്തിന് പുറത്തേക്ക് മരിപ്പിക്കുന്നവർ, ഹലോ, ഇതെല്ലാം ആത്മാവ് ചെയ്യുന്ന പ്രവൃത്തികൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ, ആത്മാവെന്ന് ആദിദാനം ലഭിച്ചവരായ നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് പുത്രത്വത്തിന് വേണ്ടി കാത്ത ഉള്ളിൽ നടക്കുന്നു. അപ്പോൾ ഈ ശരീരത്തിന്റെ വീണ്ടെടുപ്പാണ് കാത്തിരിക്കുന്നവരുടെ രക്ഷയെന്ന് അവിടെ പറഞ്ഞു. അതെപ്പോൾ വരും? ആദ്യബലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, കർത്താവിന്റെ വരവിങ്കൽ. കാഹളം കേൾക്കുമ്പോൾ മരിച്ചുപോയ വിശുദ്ധന്മാരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാരും ഞൊടി നേരം കൊണ്ട് ഉയർത്തും രൂപാന്തരപ്പെട്ട കർത്താവിന് എടുക്കലെത്തും. ഇതുകൊണ്ടാണ് ഓരോ സസോണിക്കുന്നതി പറഞ്ഞിരിക്കുന്നത്, കർത്താവ് താൻ ഗംഭീര നാദത്തോടും വാനോട് ശബ്ദത്തോടെ ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തു മരിച്ചവരുടെ ഉയർത്തുന്ന നിൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പോഴേ എടുക്കപ്പെടുന്നതടക്കത്തുള്ളൂ. ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവിക്കുന്നവരും മാത്രം സഭക്കാരാ പോകുന്നേ. എന്നാദ്യം പറഞ്ഞ വാക്ക് മറന്നോ നിങ്ങള്? ആരും ലേബൽ വെച്ച് പ്രശംസിക്കേണ്ട. ഈ പറഞ്ഞ കണ്ടീഷനുള്ളവർ പോകും. ഉപദേശ വിശുദ്ധി, ജീവിത വിശുദ്ധി, ഈ രണ്ട് മാനദണ്ഡം വെട്ടിച്ചുരുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വിശുദ്ധന്മാർക്ക് ഭൂമിയിൽ കൂട്ടായ്മയുണ്ട്, അത് അംഗീകാര യോഗ്യമാണ്. പക്ഷേ ആ കൂട്ടായ്മയിലെ അംഗത്വം കൊണ്ട് ക്ലെയിം ചെയ്ത് വിശുദ്ധ ജീവിതം ഇല്ലാതെ പോയാൽ പരവിങ്കൽ സംഗതി നടക്കുക. 75 കൊല്ലത്തിന് കുമ്മനായിട്ടൊരു സംഭവം, അതാ ഇപ്പൊ പറയാൻ പോകും. അവിടെ ശാന്തി ഉദ്ദേശി എന്ന് പറയുന്ന ഒരു പഴയ ദൈവദാസനുണ്ട്. നോയൽ സാഹിബിന്റെ കൺവെൻഷൻ ഇപ്പോഴത്തെ നോയൽ സ്കൂളിൽ ഇരിക്കുന്ന നടന്നോണ്ടിരിക്കും. ആ നോയൽ സ്കൂളില് വന്ന നല്ല ജനക്കൂട്ടമാണ്. ഈ നോയൽ സ്കൂളിന്റെ അവിടോട്ട് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ കിണറുണ്ടായിരുന്നു. പൊട്ടക്കിണറെന്ന് പറയും നമ്മുടെ നാട്ടില്, ആരും വെള്ളം കോരാതെ ഉമ്മനാട്ടെ ചെപ്പും ചടാരിയും എല്ലാം കൂടെ വാരി ഇട്ടേക്കുന്ന ഒരു പൊട്ടക്കിണർ അവിടെ ഉണ്ട്. ഉപയോഗശൂന്യമായി, എന്നാൽ അത് നികത്തിയിട്ടില്ല. ഇപ്പൊ ചാണ്ടി വിദേശി ഇവിടെ ചൂട്ടും പിടിച്ചോണ്ട് ഈ കിണറിന്റെ അടുത്ത് ഇവിടെ കിണറാണ്, ഇത് പൊട്ടക്കിണറാണ്, മാറിപ്പോകണം എന്ന് പറഞ്ഞാൽ ആരും കുഴി വീഴാതെ, ഈ വരുന്ന യോഗക്കാരെ മുഴുവൻ കുഴിയിൽ വീഴാതെ ആ യോഗസ്ഥലത്ത് എത്തിക്കുവാനുള്ള ദീപ കാഴ്ചയുമായി നിന്നും നമ്മുടെ ചാണ്ടി വിദേശി. പന്തലിൽ യോഗം നടക്കുന്നു, പാത്ര പ്രാർത്ഥന തുടങ്ങിയ ആദ്യ ക്രമീകരണങ്ങളെല്ലാം നടന്നു. പ്രസംഗിക്കേണ്ട ദൈവദാസ് എഴുന്നേറ്റു, പ്രസംഗവാക്യം വായിച്ചു. ചാണ്ടി വിദേശി ആയിരിച്ചു, ആറ് വരെ നിന്നല്ലോ, ഇനി നമുക്കൊന്ന് വിശ്രമിക്കാം, ഈ വളരെ നേരത്തെ തുടങ്ങിയതാണല്ലോ, 2 മണിക്കൂറായല്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട്. പുള്ളി ചെറുകെ വിശ്രമിക്കാമെന്ന് വിചാരിക്കും, എടുത്തു വെച്ച കാല് കണ്ണിനകത്തോട്ടാ പോയത്. നടന്ന കാര്യമാ ാട് അവിടേക്ക് അയൽ മെമ്മോറിയൽ സ്കൂളിലോട്ട് പോകുന്ന വഴിക്ക് അന്ന് ഒരു കിണറുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല, നിർത്തി. അപ്പൊ അവള് എഴുതി കണ്ടുപോയി, ഈ മീന ഉമ്മമീനമാസം കാരണം കിണറിനകത്ത് ചപ്പം ചേടാരിയും എല്ലാം കൂടെ വാരിയിട്ട് കാട് കിളിച്ച് കരിഞ്ഞു കിടക്കുന്ന സമയമാണ്, ഈ ചൂട്ടുകെട്ടേം കൊണ്ടാ പോയത്, കിണം നീ ഒന്ന് വിളിച്ചു. കിണറ് നീ വിളിച്ചു, ഉള്ളി താഴെ ചെല്ലുന്നു. അപ്പൊ ഈ ഞാൻ വിദേശി പോയി എന്ന് ആരാണ്ട് വന്നില്ലെന്ന് മനസ്സിലായി. വീഴ്ചയും എല്ലാം കൂടെ കിണറിന്റെ തീപിടുത്തവും എല്ലാം കൂടെ ആൾക്കാർ ഓടിയെല്ലാം വന്നപ്പം കാരി ഒരു ഞരക്കവും കേൾക്കാം, മേളി തീയും കാണാം. നരകത്തിലും അത് തന്നെയാണല്ലോ, അവിടെ കരച്ചിലും കല്ല് കടിക്കും പിന്നെ തീയും. ഇത് ഒരു കുട്ടി നരകം പോലെ നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് ഏതായാലും വേണ്ടിയില്ല. അദ്ദേഹം നാട്ടുകാരെല്ലാം കൂടെ വളരെ പരിശ്രമിച്ച് പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ച് തീയൊക്കെ കെടുത്തി ഒരു കണക്കിന് പുള്ളിയെ വലിച്ചു കയറ്റി. ചാണ്ടിപതി സ്വർഗത്തിൽ പോകില്ലെന്നല്ല പറഞ്ഞ, അദ്ദേഹത്തിന് പെട്ടെന്ന് വെച്ചൊരു അബദ്ധം പറഞ്ഞതാണ്. എന്നാൽ ഒരുപാട് ആൾക്കാരെ പാസ്പോർട്ട് കൊടുത്ത് അങ്ങോട്ട് അയച്ച പുള്ളികളിൽ ചിലർ അവിടെ കാണുകയില്ല. നിങ്ങൾക്ക് വിനാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ ഉപദേശപരമായി തെളിയിക്കാനുണ്ട്. ദേവദാസ് കർത്താവിന്റെ കൂട്ടുവേലക്കാരനായിരുന്നു. ഒടിയപ്പുള്ളി എന്നെ ചെയ്തു ലോകത്തെ സ്നേഹിച്ച് വിട്ടുപോയി, ചവിട്ട് ദൈവത്തിന് അഭിജിത്തനായിരുന്നു, കൽപ്പനത്താൽ അവനെ പുറത്താക്കി. ആദായത്തിലെയായിരുന്നു അശുദ്ധിയാൻ അവനെ കല്ലെറിഞ്ഞു കൊന്നു. എന്തെല്ലാം സംഭവങ്ങൾ തെളിയിക്കണം, ഇറങ്ങി തിരിച്ചതെല്ലാം അങ്ങനെയല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. ജീവിതം സൂക്ഷിക്കുന്നവർ മാത്രമേ എക്കരനാട് കടക്കത്തുള്ളൂ എന്ന് ദൈവമക്കൾ ഓർത്തോളൂ. നിസ്സാരമായിട്ട് എടുക്കരുത്. ആകയാൽ അനേകരും അത് അന്ന് വന്ന് പറയും, ഞാൻ അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര പ്രവൃത്തി ചെയ്തു, പ്രവർത്തിച്ചു ഇങ്ങനെ. പക്ഷെ കർത്താവിന്റെ ഒരു മറുപടി, അധർമ്മം പ്രവർത്തിക്കുന്നത് എന്നെ വിട്ടുപോ, നിങ്ങൾ എന്നെ ഇവിടെ വന്നു എന്നെ ശല്യപ്പെടുത്തുന്നേ. എവിടെ പറഞ്ഞിരിക്കുന്നേ? ദൈവമക്കളോട് ഞാൻ വീണ്ടും പറയുന്നു, ജീവിതം വളരെ സൂക്ഷിച്ചെങ്കിലേ സംഗതി നടക്കുള്ളൂ. ഞാൻ ഇന്ന സംഘടനയിൽ 56 കൊല്ലം നിന്ന പുള്ളിയാണെന്നും പറഞ്ഞ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കാണുകയില്ല. ചവല് 40 ക്ലെയിം ചെയ്തു, പക്ഷേ രണ്ടേയുള്ള 40 സഹത്തിലും ഞാൻ ഒരു ദിവസം കുറെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ അല്ല നമ്മൾ ശ്രദ്ധയിൽ നല്ല പോലെ ഇരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മളൊന്നും ക്ലെയിം ചെയ്യുന്നതിലല്ല, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തന്മാരും വിശുദ്ധന്മാരുമായിരിക്കണം, അവർക്ക് മാത്രമേ അവിടെ അംഗീകാരമുള്ളൂ എന്നുള്ള കാര്യം ദൈവവചനത്തിന് തെളിവായി പറഞ്ഞ സത്യങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ അത് കൈക്കൊള്ളുവാൻ എല്ലാവർക്കും ദൈവം ഇടയാക്കട്ടെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപങ്ങളുടെ രണ്ടാമത് പ്രത്യക്ഷപ്പെടും. ആ കർത്താവിന്റെ വരവെങ്കിൽ അവൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, ഇതാണ് റോമാലിന്റെ 8:23 വാക്കിന്റെ അർത്ഥം. ആത്മാവ് നാദിയാൻ ലഭിച്ചവരായ നാം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടും പുത്രത്തിന് വേണ്ടി കാത്ത അപ്പോൾ നമ്മുടെ ശരീരം ആത്മാവിന്റെ വീണ്ടെടുപ്പ് ലഭിച്ചത് നമ്മൾ ദൈവമക്കളായപ്പോൾ ദൈവമക്കൾ ആകുമ്പോൾ നല്ല ആകുന്നു. ഇനിയും നമ്മൾ പ്രാപിപ്പാൻ തോന്നുന്ന പുത്രത്വം എന്ന് പറയുന്നത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം. യോഹന്നാൻ 3:2 ഒന്ന് യോഹന്നാൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പ്രിയമുള്ളവരെ നാം ഇന്നതാകുന്നു, ഇതിനെ പ്രത്യക്ഷമായിട്ടില്ല. അപ്പോൾ ഈ ലഭിപ്പാൻ പോകുന്ന ശരീരം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവൻ പ്രത്യക്ഷമാകുമ്പോ കാണുന്നതുകൊണ്ട് അവനോട് സദൃശ്യന്മാരാണോ? പുനരുത്ഥാന ശരീരം എങ്ങനെയുള്ളത്? കർത്താവിന്റെ ശരീരം പോലെയുള്ള ശരീരം. അങ്ങനെയാ ലഭിക്കാൻ പോകും. അവനോട് ഇപ്പോൾ ജീവിതത്തിൽ അവനോട് അനുരൂപമാകുന്നവർ അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ അവരുടെ പുനരുത്ഥാന ശരീരം എന്ന് പറയുന്നത് കർത്താവിനെ പോലെ ഉള്ള ശരീരമായിരിക്കും. പുനരുത്ഥാനം എന്നൊരു വിഷയം ഒരു ചാപ്റ്റർ ഇതിനകത്തുണ്ട്. ഇതിന് പിന്നാലെ ആ പുനരുത്ഥാനം എന്ന ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ മരിച്ചവരുടെ ആത്മാക്കൾ എവിടെ, ഉചിതന്മാർ ആത്മാക്കൾ എവിടെ, ദുഷ്ടന്മാരുടെ ആത്മാക്കൾ എവിടെ, നീതിമാന്മാർ ഉയർക്കുന്നപ്പോൾ ദുഷ്ടന്മാർ ഉയർക്കുന്നപ്പോൾ എന്നൊരു ചാപ്റ്റർ ഇതിനകത്തുണ്ട്. ഇത് കഴിയുമ്പോൾ അത് ആ സമയത്ത് അതെടുക്കും. അപ്പോൾ കൂടുതൽ വിശദീകരണം ആ ചാപ്റ്റർ ഞാൻ തന്നോളാം. അപ്പൊ കർത്താവിന്റെ വരവെങ്കിലാണ് ആ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരപ്പെടുന്നത്, കർത്താവിന്റെ വരവെങ്കിലാണ് മരിച്ചുപോയ വിശുദ്ധന്മാർ അത് ഉയർത്തെരഞ്ഞെടുക്കുന്നത്. അവിടെ ഈ വാക്ക് അവിടെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ ഫിലിപ്പിയിലെ കർത്താവ് വരുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ പ്രിവിലേജ് ആ രൂപാന്തരത്തെ സംബന്ധിച്ചും പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കും. അടുത്തത് 1 Corinthians 15:23 വാക്യം. അവന്റെ വരവിങ്കിൽ എന്ന വാക്ക് അവിടെ പ്രത്യേകം എടുത്തിരുന്നു. 1 Corinthians 1:7 ശരിയാ. 1 Corinthians 4:5 ഇങ്ങനെ നിങ്ങൾ കൃപാവരത്തിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവിന്റെ പ്രത്യക്ഷത കാത്തിരിക്കുന്നു. കൊറിന്ത്യ സഭയോട് പറഞ്ഞതാ ആദ്യം കർത്താവ് വരുവോളും ഒന്നും നിൽക്കല്ല. കർത്താവ് വരുന്നത് വരെ അതെ നീ ശാന്തമായും സൗമ്യമായും ജീവിക്കണം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവനെ കാത്തിരിക്കണം. ഒക്കെ ഓരോ അധ്യായത്തിലും കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ചുള്ള പഠിപ്പിക്കുക. സ്ത്രീയന്മാരെ എത്ര വ്യക്തമായി സഭയെ പഠിപ്പിക്കുന്നുണ്ട്. 1st Century ഏത് ലേഖനം എടുത്താലും ഏത് അധ്യായം എടുത്താലും ഏത് ചിന്താഗതി എടുത്താലും കർത്താവിന്റെ മടങ്ങിവരവെന്നുള്ള പഠിപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കുക. ഇന്ന് നേരെ തിരിച്ച ആവുന്ന കേൾക്കാൻ പോലും എന്റെ കാരണം ഇതിന്റെ ഉപദേശം കുറയാൻ കാരണം ഇത് പറയാനുള്ള പുള്ളികൾക്ക് പോകുമെന്നുള്ള പ്രതീക്ഷയില്ലെങ്കിൽ ഇത് പറയാതിരിക്കുക നല്ലത്. റൈസറോ കോട്ടയത്ത് നടന്ന ഒരു കൺവെൻഷന്റെ കാര്യം പറയാം. സഭയുടെ ഒന്നും പേര് പറയത്തില്ല, അങ്ങനെ ജോലി എന്റെ ഇല്ല. നവീകരണ പ്രസ്ഥാനത്തിന്റെ കൺവെൻഷൻ കോട്ടയത്ത് മന്ദിരത്തിന്റെ സമീപം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനാവലി കോട്ടയത്ത് കൂടിയിട്ടുണ്ട്, സഭാധ്യക്ഷന്മാരൊക്കെ ഉണ്ട്. കോട്ടയത്ത് ഈ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ആ സഭയുടെ ഒരു സുവിശേഷം എഴുന്നേര് കർത്താവിന്റെ മടങ്ങിയൊരു പ്രസംഗിച്ചു. അത്യുച്ചരമായ നിലയിൽ ഇരുന്ന ജനം ആത്മസന്തോഷം പ്രാപിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ സഭാ നേതാവ് അമ്പരന്ന് അവിടെ ഇരിക്കുക. പുള്ളിക്കാരന്റെ ഒടുവിൽ എഴുന്നേറ്റു ബഹുമാനത്തിൽ. അധ്യക്ഷനായിരിക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞു, കർത്താവ് വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞ് ജനങ്ങളെ കർമ്മരഹിതരാക്കുന്ന ജീവിത ഉപദേശിമാരുടെ പ്രസംഗം നിർത്താനുള്ള കാലം അമാന്തിച്ചു പോയെന്ന് ആ പാപം മനസ്സിലാക്കാഞ്ഞതിൽ നാം ഖേദിക്കുന്നു. ആരാന്നുള്ള കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. നാം നാം ഖേദിക്കും. അപ്പൊ അതിനകത്ത് അടക്കം ചെയ്ത വാക്കുകൾ മനസ്സിലായല്ല. കർത്താവ് വരുന്നേ വരുന്നേ എന്ന് പറഞ്ഞ് ജനങ്ങളെ കർമ്മരഹിതരാക്കുന്ന ജീവിത ഉപദേശിമാരുടെ പ്രസംഗം എന്നേ നിർത്തിക്കളയേണ്ട കാലമാണെന്ന് ഈ പാവ ഉപദേശി മനസ്സിലാക്കാഞ്ഞതിൽ നാം അതിയായി ഖേദിക്കുന്നു. പാവ ഉപദേശി അവിടെ നിന്ന് വേർത്തു എന്ന് ചെയ്യാനും അവരുടെ പ്രസംഗം കേട്ട് ആത്മാവ് സന്തോഷിച്ചവരെല്ലാം ആർപ്പാടെ വളറിപ്പോയി. എന്ത് ചെയ്യാനാ? നേതാവിന്റെ ഉത്തരവ് വന്നപ്പോൾ സംഗതി വെലൂൺ കുത്തിവിട്ടണം കഴിഞ്ഞു. എന്നാൽ വിശ്വാസികൾക്ക് അത് വെലൂൺ കുത്തിവിട്ടണം അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ആ ദൈവവചനത്തിന്റെ മുമ്പിൽ സന്തോഷിച്ച ദൈവത്തിന്റെ മക്കൾക്ക് അതിന്റെ ചൈതന്യമുണ്ട്. കർത്താവിന്റെ വരവിന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാത്തിരിക്കുന്ന വിശുദ്ധന്മാർക്കാണ്. അത് അല്ലാത്തവർക്ക് അത് നിരാശയാണ്. അവരത് പറയുവാൻ സാധ്യമല്ല, അവരത് പറയുകയില്ല. അതുകൊണ്ട് ഇന്ന് ആ വിഷയത്തിന് മുമ്പിൽ വളരെ താഴ്ച ക്രൈസ്തവ കോളേജിൽ വന്നു പോയിട്ടുള്ള കാരണം ഒരുക്കമില്ല, കാത്തിരിപ്പില്ല, ജാഗ്രതയില്ല, വന്നാൽ എടുക്കപ്പെടുമെന്നുള്ള പ്രതീക്ഷയുമില്ല. ഇതൊക്കെ ഉള്ള തകരാറുകളാണ്. അത് നമുക്ക് അപകടം സംഭവിക്കാതിരിപ്പാൻ നാം വളരെയധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അടുത്തത് രണ്ട് കൊരന്തി ഒന്നിന്റെ 14-ാം വാക്യം. അപ്പൊ കർത്താവായ യേശുവിന്റെ നാളിൽ നിങ്ങൾക്ക് ഞങ്ങൾ പ്രശംസ, ഞങ്ങൾക്ക് നിങ്ങൾ പ്രശംസ. എന്തുവാ ഈ വാക്കിന്റെ അർത്ഥം? 2:19 എടുത്തോട്ട്. പ്രശംസ എന്ന വാക്കിൽ മീൻ ചെയ്യുന്ന ആശയം എന്താണെന്ന് അവിടെ ഒന്ന് വാക്കി വരുന്നോട്ട്. നമ്മുടെ കർത്താവായ യേശുവിന് മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ ഞങ്ങളുടെ സന്തോഷമോ ഞങ്ങളുടെ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളല്ലയോ ഞങ്ങൾക്ക് നിങ്ങളും നിങ്ങൾക്ക് ഞങ്ങളും. എന്ന് പറഞ്ഞാൽ എന്താ കർത്താവിന്റെ പരമെങ്കിൽ ഈ സകലവിശുദ്ധന്മാർ എടുക്കപ്പെടുമ്പോൾ അപ്പൊ അത് അവരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നതായ അവരുടെ ആത്മീയ പിതാക്കന്മാർക്ക് അല്ലെങ്കിൽ ആ നയിച്ചവർക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രശംസാ കിരീടം ഇവർ മുഖാന്തരം ലഭിക്കും. അവർക്ക് ഇവർ മുഖാന്തരം ചെല്ലുവാൻ ഇടയായി നോക്കുമ്പോൾ അവരുടെ ഉള്ള സന്തോഷിക്കോ ആ പാപത്തിൽ തന്നെ വിടുവിച്ചത് അതെ കർത്താവാണെങ്കിലും അതിന് വഴികാട്ടിയതെന്ന് തന്നെയാണല്ലോ എന്ന് ഓർക്കും. തമ്മിൽ തമ്മിൽ എന്തുണ്ട് അവിടെ ചെല്ലുമ്പം? ഇന്നത്തെ തൊഴുത്തി കുത്തും മറ്റേ പോ എല്ലാം പറഞ്ഞു. അവിടെ ചെല്ലുമ്പോ തമ്മിൽ തമ്മിൽ എന്താകും? സന്തോഷവും സ്നേഹവും ആ ഒരു കടപ്പാട് ഒരു ഓർമ്മ വരും എന്നുള്ള വാക്ക് അവിടെ പ്രത്യേകമായി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് പറഞ്ഞു വരുന്നത് 26-ാം വാക്യം തപ്പം തന്നെ വാക്യം വായിച്ചു വിട്ടാ മതി. സിമ്പിളാ വാക്യം വായിച്ചോട്ട്. 26 കാണാറിയ കർത്ത ഒന്ന് വരുന്നത് 26 അല്ലല്ല 1 Corinthians 11:26 നമ്മുടെ കർത്ത 26-ത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ നോക്കൂ കർത്തൃമേശ എടുക്കപ്പെടും ഉപദേശം ഏതാ? കർത്താവ് വരുവാൻ ഇവിടെ ഇത് എടുത്താ മതി. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഇവിടെ കർത്തൃമേശ ഇല്ല, ഇവിടെ പെന്തക്കോസ് കാര്യമാണ്. എല്ലാ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ ഇവിടെ കാണും, ആരും തർക്കിക്കേണ്ട കാര്യമില്ല. ആരാ കാണുന്നുള്ള കാര്യം നമുക്ക് പറയാൻ ഒക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് കണ്ടീഷനൊക്കെ പറഞ്ഞു വരുമ്പോൾ ഏറെക്കുറെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്താ കർത്താവ് വരുവോളം ഇവിടെ കർത്തൃമേശയുണ്ട്, ആരാധനയുണ്ട്. കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പരിപാടി ഇവിടെ ഇല്ല. അതുകൊണ്ട് ആ വിശുദ്ധന്മാരുടെ ആരാധനയിലും കർത്തൃമേശയിലും കൊള്ളിച്ച ഉപദേശമാണ് കർത്താവിന്റെ വരവ്. അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അടുത്തത് Hebrews 10:37 ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, കാത്തു നിൽക്കുന്ന രക്ഷയെന്നും അവർക്കായി വരുമെന്നും ആ ലേഖനത്തിൽ അത് പല പ്രാവശ്യം കർത്താവിന് മടങ്ങിയോട് പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം വരുവാനുള്ളവൻ വരും, ഇനി എത്ര അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. അപ്പൊ അറിയപ്രായ ക്രിസ്ത്യാനികൾക്കും എഴുതിയ ലേഖനങ്ങളില് ഇത് വളരെ ശ്രദ്ധേയമായി കൊടുത്ത ഒരു ഉപദേശമാണ്. പത്രോസിന്റെ ലേഖനത്തിൽ 1:15-4 ഭാഗ്യം പത്രോസിന്റെ ലേഖനത്തിൽ വീണ്ടും വരും ഉപദേശം ഓരോ ലേഖനം ബേസായി എടുക്കുന്നത് വായിച്ചോട്ട്. ഇടയശേഷൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 1 Corinthians 5:4 വാക്യമാരം കേൾക്കുന്നില്ലെങ്കിൽ പറയണം. നിങ്ങൾ കേൾക്കാമോ? കുറിക്കത്തുള്ളത് ഇന്ന് കേൾക്കാമല്ലോ. ഞാൻ അങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ട് ഇടയ്ക്ക്. ശരി, ഇപ്പൊ എവിടെ എന്തുവാ വിചാരിച്ചിരിക്കുന്നത്? ഇടയശേഷം പ്രത്യക്ഷമാകുമ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ എന്നർത്ഥം. കർത്താവ് ദിവസം പ്രത്യക്ഷ കാര്യമാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ നിങ്ങൾ എന്താ കിട്ടും? നിങ്ങൾക്ക് അതിനോട് ആർക്ക് കിട്ടുന്ന കാര്യമാണെന്നറിയോ? ഇടയന്മാർ ആര് കൊടുക്കുന്ന? ഇടയശേഷൻ കൊടുക്കുന്നു. അപ്പൊ ഇപ്പൊ നിങ്ങൾ അന്ന് പറയാനൊന്നുമില്ല, കർത്താവിന്റെ വേലയ്ക്ക് വേലക്കാർക്കുള്ള ഒരു പ്രത്യേക കിരീടമാണ് ഇത്. ഈ ഇതിന് എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ ഒക്കത്തില്ല. എന്നാല് ഇല്ലെങ്കില് ഇത് കിട്ടുന്നോണ്ടെന്നാ വേലക്കിറങ്ങി കളയാമെന്ന് ആരും വിചാരിക്കല്ല. അത് അങ്ങനല്ല. എന്നത് ഇടയശേഷം പ്രത്യക്ഷമാകുമ്പോൾ ഈ ഇത് വലിയ പണിപ്പെട്ട ഒരു പണിയാണ്. അതിന് പ്രയാസങ്ങൾ, പട്ടിണികൾ, ദുരന്തങ്ങൾ, പ്രതികൂലങ്ങൾ ഒരുപാട് അനുഭവിച്ച വിശുദ്ധന്മാരുടെ പട്ടികയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിന് എന്തോ കിട്ടും അവാർഡ്? ഒടുവിൽ കർത്താവ് വരുമ്പോൾ ജിരമ്യാവ് പറയുന്നു, ഞാൻ ഇടയനായി നിന്നെ സേവിക്കാൻ മടിച്ചില്ല. ആകെ ഇടയനായി കർത്താവിനെ സേവിച്ചതായ വിശുദ്ധന്മാർക്ക് വേണ്ടി കൊടുക്കുന്ന ആ കിരീടവും മടങ്ങി വരുമെങ്കിലാണ് ലഭിക്കുന്നതെന്ന് വ്യക്തമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇടയശേഷം പ്രത്യക്ഷമാകും എന്നതും പറയുന്നു. 1 Corinthians 7 ഒന്ന് പത്രോസ് അതിന്റെ ഏഴ് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാണാൻ അങ്ങനെ ഇടവരും. യേശുക്രിസ്തു പ്രത്യക്ഷത നമുക്ക് എന്നാ കിട്ടും? കിരീടങ്ങളെ ആഗമാനം വിലയിരുത്തണം. അവിടെ ഇവിടെ നിന്ന് ഈ ആക്ഷേപവും വിശ്വാസത്തിന്റെ പരിശോധനയും കഷ്ടതയും ഉപദ്രവവും പട്ടിണിയും നിന്നയും എന്ന് വേണ്ട ഈ ഒരു വലിയ ലിസ്റ്റ് നമ്മുടെ ഓർമ്മയിലുണ്ട്. ഈ ലിസ്റ്റ് അങ്ങ് മാറ്റി വെക്കണം. വരവിങ്കൽ എന്ത് ലഭിക്കും എന്നുള്ളതാണ്. പുകഴ്ചയ്ക്ക് തേജസ്സിന് അത് മാനത്തിന് ഇടവരോ. ദൈവം മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും എന്ന് പറഞ്ഞ കർത്താവ് ആ സ്വർഗീയ സദസ്സിൽ വെച്ച് തന്റെ വരവിങ്കൽ തന്റെ വിശുദ്ധന്മാരെ മാനിക്കോ, അവൻ ആദരിക്കോ. അത് ശ്രദ്ധയോടെ കരുതിയോ. അതിനെ എടുക്കേണ്ടതായൊരു വാക്യം പഴയ നിയമത്തിൽ നിന്ന് മലാഖി 3:17 വാക്യമാണ്. ഇവിടെ ഈ വാക്കിന് തുല്യമായി അവിടെ ചെന്ന് ആ വാക്യം കണ്ടുപിടിച്ചാൽ കുറച്ചുകൂടെ മനസ്സിലാകും. മലാഖി 3:17 ഞാൻ ഉണ്ടാക്കിയ ദിവസമല്ല, വരാൻ പോകുന്ന ദിവസമാണ്. ഇന്ന് ഏതാ ഉണ്ടാക്കിയ ദിവസം ദിവസത്തിലുണ്ട്, എന്നാൽ അതിനെ കുറിച്ചല്ല. ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. വരുന്നത് ദൈവമക്കളെ ആദരിക്കുന്ന ഒരു ദിവസം, കർത്താവിന് വേണ്ടി കഷ്ടത നിന്നെയും സഹിച്ച ദൈവമക്കളെ ആദരിക്കുന്ന ദിവസം, വിശ്വാസം മുറുകെ പിടിച്ചു പോയ ദൈവമക്കളെ ആദരിക്കുന്ന ദിവസമുണ്ട്. ഇവിടെ നിന്ദിക്കപ്പെട്ടാലും ഉപദ്രവിക്കപ്പെട്ടാലും തള്ളപ്പെട്ടാലും അതെ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടാലും ഭാരപ്പെടണ്ട. അത് അല്പം നോടി നേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ ലക്ഷങ്ങള് അത്യന്ത മനോജത്തിന് വേണ്ടി നിങ്ങൾ ഒരുക്കുന്നു. ആകയാൽ അവൻ ആദരിക്കുന്ന സ്വർഗീയമായ ആ മഹോത്സവത്തിന് ദൈവം തന്റെ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ ആദരിക്കും. എങ്ങനെ? ഒരു പിതാവ് തന്റെ മകനെ എന്നല്ല, ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ, ഇഷ്ടത്തിനേൽപ്പിക്കുന്ന മകനെ ആദരിക്കുന്ന പോലെ സ്വർഗത്തിന് തന്റെ വിശുദ്ധന്മാരെ ആദരിക്കും. അതാണ് മാനം, പുകഴ്ച, തേജസ് എന്ന ഈ മൂന്ന് വാക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കർത്താവിന്റെ വരവ് പത്രോസിലേഖനത്തിൽ ഉടനീളമുണ്ട്. വിശുദ്ധന്മാരുടെ പ്രത്യാശ, കർത്താവിന്റെ വരവ് എന്നുള്ളത് പ്രതി ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 2 പത്രോസ് 1:16 വാക്യം വായിച്ചത് അതാണ് വാക്യം. നാം അല്ല, മറ്റേ ആദ്യം വായിച്ച വാക്യം തെറ്റാ, രണ്ടാമത് വായിച്ച വാക്യം ശരി. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങൾ അറിയിച്ചത്. അപ്പൊ കർത്താവിന്റെ പ്രത്യക്ഷത അപ്പോസ്തലന്മാർ അറിയിച്ച ഉപദേശങ്ങളാണ്. അടുത്ത വാക്ക് അല്ലല്ല വേണ്ട, വേണോ മതി 19 നമുക്കുണ്ട്. നേരം വെളുക്കയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉപദേശം ഉദിക്കുകയും ചെയ്യുവോളം ഈ രണ്ട് സ്ഥലത്ത് പ്രകാശിക്കുമ്പോൾ നേരം വെളുക്കും, കർത്താവ് പറഞ്ഞു വരും, അത് പ്രഭാതാരം ഉദയം ചെയ്യും. അപ്പോൾ നമ്മൾ കർത്താവിന്റെ അടുക്കലെത്തും. അതുവരെ ദൈവമക്കൾ ആ പ്രത്യാശയോടെ ഇരിക്കണമെന്ന് മതി. അതിനെ നമുക്ക് മനസ്സിലാക്കുവാനാണ് സാധിക്കുന്നത്. യൂദായുടെ ലേഖനം 15 വാക്യം വായിച്ചത് അപ്പൊ കർത്താവ് ആയിരമായിരം നേരത്തെ വാചകത്തിലുണ്ട്, ആയിരമായിരം വിശുദ്ധന്മാരുടെ കൂടെ ഇതാ കർത്താവ് വന്നിരിക്കുന്നു. യൂദായുടെ ലേഖനത്തിലെ മെയിൻ സബ്ജക്ട് കർത്താവിന്റെ മടങ്ങി വരവാണ്. ചുരുക്കത്തിൽ പറയട്ടെ, ഇനി വെളിപ്പാടിലെ തെളിവൂടെ പറഞ്ഞ പുസ്തകങ്ങളിലെ വീണ്ടും വരേണ്ട ഉപദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാന പുസ്തകമായ 66 പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് ഉപദേശം കൂടെ എടുത്ത ശേഷം ഈ പോർഷനോട് അവസാനിക്കുകയും പിന്നീട് അതിനനുബന്ധമായ സബ്ജക്റ്റുകൾ തുടങ്ങുകയും ചെയ്യും. ഇന്ന് ഇത് തീരുമെന്ന് വിചാരിക്കുന്നു. 1:7 വെളിപ്പാട് പുസ്തകം വായിച്ചാട്ട്. കർത്താവായ യേശുക്രിസ്തു മടങ്ങി വരുന്ന വിധം ഇതാ അവൻ മേഘാടുടനായി വരുന്നു, ഏത് കണ്ണും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണും. ഈ വാക്യത്തിന്റെ ആശയ വിശകലനത്തിന് വേണ്ടി എടുക്കേണ്ട വാക്ക് 12:10 മുതൽ സെക്കരിയാവ് മുതൽ 13:1 വരെ ഒന്ന് വായിച്ചാട്ട്. കുത്തിത്തുളച്ചവരും എന്ന വാക്കിന്റെ സൊല്യൂഷനാണ് ഇപ്പോൾ എടുക്കുന്നത്. അത് വായിച്ചാട്ട്. സെക്കരിയാവ് 12:10 മുതൽ വായിച്ചു. തങ്ങൾ കൊത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏറെ കാര്യങ്ങൾ വിലയിക്കുന്ന പോലെ അവനെ കുറിച്ച് വിലപിക്കും. ആദിയാദിനെ കുറിച്ച് വ്യസനിക്കുന്ന പോലെ അവൻ അവനെ കുറിച്ച് വ്യസനിക്കും. ഇനി വന്നാൽ പതിമൂന്നിലൊന്ന് വായിച്ചാട്ടെ, സമയം പോകുന്നു. പതിമൂന്നിലൊന്ന് വായിച്ചു. അന്നാലെ ദാവീദിനും യെരുശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറക്കപ്പെട്ടിരിക്കും. ഇത് കർത്താവിന് മഹത്വ പ്രതീക്ഷയെ കുറിച്ചാണ് പറയുന്നത്. സമയം ചേർക്കാൻ വരുന്ന വിഷയമല്ല ഈ മഹത്വ പ്രതീക്ഷ നടക്കുന്ന കാര്യങ്ങൾ. കുത്തി തുളച്ചവർ അവനെ കാണും എന്ന് പറഞ്ഞാൽ അവന്റെ കൈമയിലുള്ള ആണിപ്പാറി കണ്ടാണ് ഇസ്രയേൽ ജാതി അവരെ മനസ്സിലാക്കുന്നത്. ഈ കുത്തിത്തുളച്ചവരെന്ന് വ്യക്തമാക്കുന്ന ഇസ്രയേലിനെ കുറിച്ച് സെക്കരിയ 12 വായിച്ചത് ഇസ്രയേലിനെ ഗോത്രം ബൈ ഗോത്രമായിട്ടാണ് അവിടെ കാണുന്നത്. 13:1 വ്യക്തമായി പറയുന്നു ഇസ്രായേൽ പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരം ഉറവ തുറക്കപ്പെട്ടിരുന്നു, കാൽ അവർ അംഗീകരിച്ചില്ല. എന്നാൽ അവരുടെ പ്രത്യക്ഷതയില് കർത്താവ് ഇറങ്ങി വരുമ്പോൾ കുത്തിത്തുളച്ചവരെ അവർ കാണും, അവർ വിലപിക്കും. ഏകയാതനെ കുറിച്ച് വിലപിക്കുന്നവരെ അവനെ കുറിച്ച് ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്യും. അതിനാണ് പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 11:25 വാക്കുകൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഈ തരുണത്തിൽ നടക്കേണ്ടതാണ്. വായിച്ചോ, അതൊക്കെ വായിച്ചോ. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾ തന്നെ തോന്നാതിരിപ്പാൻ ഈ ദേശം അറിയാതിരിക്കരുത് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവാണ്. അപ്പോൾ ഇസ്രായേൽ ജാതി രക്ഷിക്കപ്പെടണമെങ്കിൽ ഇതൊക്കെ ഓർക്കേണ്ട, പഠിക്കേണ്ട കാര്യമോ, ഇതെല്ലാം ഈ സബ്ജക്റ്റ് വരേണ്ടത്. ഇസ്രായേൽ ജാതി രക്ഷിക്കപ്പെടണമെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യം നടക്കണം. ഓർക്കണം, ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവാണ്. ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ജാതികളുടെ സംഖ്യ ചേരാതെ ഇസ്രയേലിന് ജാതിപരമായ രക്ഷയില്ല. ജാതികളുടെ കാലം തികയോട് ഞാൻ ഇസ്രയേലിനെ ചവിട്ടും. അത് നെബുക്കദ്നേസർ മുതൽ അന്തിക്രിസ്തു വരെയാണ്. ആ വിഷയമല്ല ഇത്, തമ്മിൽ തെറ്റിപ്പോകരുത്. എന്നാൽ ജാതികളുടെ കാലം തികയ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്റ്റ് നാൾ മുതല് കർത്താവ് യേശുവിന്റെ മടങ്ങി വരവരെ കാൽവറി ചിന്തപ്പെടുന്നു പറയാൻ വീണ്ടെടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ ഗണമാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെട്ട സമൂഹം, അത് സഭയുടെ സംഖ്യ, അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഇന്ന് രാത്രിയാണെങ്കിൽ. ഈ രാത്രിയാണ് ആ സംഖ്യ പൂർത്തീകരിക്കപ്പെടുന്നെങ്കിൽ കൃപകൃപ എന്ന് ആർപ്പോടുകൂടെ ആണിക്കല്ല് കയറ്റി സഭാ സൗധം ഇവിടെ സ്വർഗത്തിലേക്ക് പറന്നു ചേരും. അപ്പൊ അത് ക്ലോസ് ചെയ്യും. ഇത് കഴിയുമ്പോൾ ഇസ്രയേൽ ഇടപാട് തുടരും. 70 വരും. അതിന് സബ്ജക്ട് വേറെ ഉണ്ട്, അത് അന്നേരം ആ സൗദ വിശദമായി മനസ്സിലാക്കി തരാം. അപ്പോൾ 70 എന്നുള്ള ബഹുത്തായ ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട്. അനേക ആഴ്ചകൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അന്നേരം ആ ഭാഗങ്ങൾ, ഇസ്രയേലിന്റെ രക്ഷ, ഇസ്രയേലിന്റെ നിരാകരണം, ശിക്ഷ തുടങ്ങിയ വിഷയങ്ങൾ ഇതിനകത്ത് വരുമ്പോൾ നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാനായി തരും. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, കർത്താവിന്റെ മടങ്ങി വരവിന്റെ മഹത്വ പ്രത്യക്ഷത മേഘാരൂഢനായി വരുമ്പോൾ ഇസ്രായേൽ ജാതി കുത്തിവിങ്കിലേക്ക് നോക്കും. വിടുവിക്കുന്നത് സിയോനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, റോമാലേഖനം 11:26 വാക്യത്തിലുണ്ട്, വിടുവിക്കുന്നത് സിയോനിൽ ഇറങ്ങി വരുമ്പോൾ യാക്കോബ് ജനതയെ മാറ്റിക്കളയും, അങ്ങനെ ഇസ്രയേൽ ജാതിപരമായി രക്ഷിക്കപ്പെടും. ഇതാണ് ആ വാക്യത്തിന്റെ അർത്ഥം. ശരി, അപ്പോൾ മേഘാരൂഢനായി വരും, ഏത് കണ്ണുവരെ കാണും, ബുദ്ധി തുടച്ച വരും, അവനെ കാണും. കർത്താവിന് മൂത്ത പ്രത്യക്ഷത എല്ലാവരും കാണുക എന്നൊരു ചാപ്റ്ററുണ്ട്. ആ ഭാഗം വരുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കിയേക്കാം. അടുത്ത ഭാഗം നമുക്ക് എടുക്കാം, 1:8. നമ്മുടെ കർത്താവ് വരുന്നവനാണെന്ന് കർത്താവ് തന്നെ സാക്ഷ്യം പറയുന്നു. ഇരിക്കുന്നവനാണ്, ഇരുന്നവനാണ്, ഞാൻ വരുന്നവനാണ്, ആരംഭവും അവസാനവുമായവനാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. 3:11 വെളിപ്പാട്, 3:11 ആ മതി, ഞാൻ വേഗം വരുന്ന കർത്താവ് വേണ്ടി ചെയ്യുന്നു. അത് എന്റെ 3:3 ഉണരാതിരുന്നാൽ ഞാൻ കവലപ്പോലെ വരും, വരുമെന്ന് നീ അറിയത്തില്ല. അതെ, കർത്താവ് തന്നെ വരവിനെ കുറിച്ച് 2 ആ സഭാ പശ്ചാത്തലത്തിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വരുമെന്നുള്ളത് നിർണായകമായി വിശ്വസിക്കുക. 16:15 വയസ്സാണ് സെയിം വെളിപ്പാട്. 16:15 ഭാഗ്യവാൻ, കണ്ട ഞാൻ കള്ളനെപ്പോലെ വരുന്നോടില്ലേ. മതി, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന വാക്യം, ഞാൻ കള്ളനെ പോലെ വരും. ഈ കള്ളനെ പോലെ വരും എന്നുള്ള കാര്യം കർത്താവ് പല ദിവസമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് 5:1-5 വാക്യം വായിച്ചാട്ടെ. സെയ് ഇത് മനസ്സിലാക്കുവാൻ തിരുവനന്തപുരത്തിൽ ഒരിടത്തല്ല ഒരു കാര്യമുണ്ടെങ്കിൽ വല്ല പ്രയാസം തോന്നിയാൽ അതിന് തെളിവെടുക്കാൻ നേരിടുന്ന പോകേണ്ടി വരും. കാലങ്ങളെ, സമയങ്ങളെ കുറിച്ച് ആവശ്യമില്ല. ആ കള്ളൻ രാത്രി വരും പോലെ, അപ്പൊ കള്ളൻ രാത്രി വരുന്ന പോലെ കർത്താവ് വരുന്നു. കർത്താവ് വളരെയാണല്ലോ അർത്ഥം. പിന്നെ മത്തായി 24 കർത്താവ് കൊടുത്തിരിക്കുന്ന വിശേഷണമുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് കള്ളൻ ഇന്ന സമയത്ത് വരുമെന്ന് വീട്ടിലെ അറിവ് കിട്ടിയാൽ തന്റെ വീട് വരെ പറമ്പ് സമ്മതിക്കത്തില്ല. എന്നാൽ കള്ളൻ അറിവ് കൊടുത്തല്ല വരുന്നത് എന്നതുപോലെ നിങ്ങളെ കർത്താവ് വരുന്നതാണ് കർത്താവ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്റെ വരവിനെ സംബന്ധിക്കുന്ന ആ ഭാഗങ്ങള് ശ്രദ്ധയോടെ നാം എഴുതിക്കൊണ്ടതാണ്. കർത്താവ് സ്വയം പ്രസ്താവിച്ചിരിക്കുന്ന പ്രസ്താവനയാണ് ഇവിടെ കാണുന്നതായ ഭാഗമെല്ലാം. 16:15 കള്ളനെ പോലെ വരും. അടുത്ത 19:11 അതിന്റെ പരിവാരങ്ങൾ പരിപാടികൾ അത് എല്ലാം തുടങ്ങിയ വിഷയങ്ങൾ അവിടെ കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തെ ഭാഗങ്ങളൊക്കെ കുഞ്ഞാടിന്റെ കല്യാണ സ്വർഗത്തിൽ, കുഞ്ഞാടിന്റെ പട്ടാഭിഷേകം സ്വർഗത്തിൽ, കുഞ്ഞാട് മണവാട്ടിയും കൂടെ ഭൂമിയിലേക്ക് മൂത്തപ്രദക്ഷിണയ്ക്ക് വേണ്ടി ആയിരമാട്ടിൽ ഇറങ്ങി വരുന്നു. 19:11 അതിന് കൊടുത്തിരിക്കുന്ന പ്രത്യേകമായ ചില വിഷയങ്ങളുണ്ട്. വാഹനമൃഗം, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി അവിടെ ഇരിക്കുന്നവന് വിശ്വസ സത്യമായിരുന്നു പേര്. അടുത്തത് അവൻ നീതിയോട് പോരാടുകയും വിധിക്കുകയും ചെയ്യുന്നു. അടുത്തത് അവന്റെ കണ്ണത്തിക്കുവാന. അടുത്തത് അനേക രാജമുണികൾ തലയിലുണ്ട്. അടുത്തത് നാമം അവനുണ്ട്. അടുത്തത് അറിഞ്ഞുകൂടാ. പിന്നെ രക്തം തെളിവിച്ചുകൊടുപ്പിന്റെ അർത്ഥം ഞാൻ മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ അതോട് കേൾക്കട്ടെ. വരുന്നു, സ്വർഗം തുറന്നു, വെള്ളക്കുതിര പ്രത്യക്ഷമായി. കർത്താവിന്റെ മടങ്ങി വരവിൽ മഹത്വ പ്രത്യക്ഷത, അതിന്റെ വാഹന മൃഗം വെള്ളക്കുതിരയാണെന്ന് വ്യക്തമാകും. ഇതെങ്കിൽ നിങ്ങൾക്കൊരു അത്ഭുതശോക്തി തോന്നാം. അപ്പൊ ഇതൊക്കെ പഠിച്ചേച്ചാണോ ഇങ്ങോട്ട് വരുന്നത്? ഉയരപ്പുറത്തൊക്കെ കയറിയാന്ന് കർത്താവ് വരുന്നു. നിങ്ങൾ അതിനെ കുറിച്ച് ഒട്ടും ക്രിറ്റിസൈസ് ചെയ്യണ്ട. ഇതിന്റെ കാരണം ഞാൻ തെളിവ് പ്രൂഫ് ചെയ്യാൻ പോവാം. പ്രൂഫ് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നം. ഒന്നാമത്തെ വരവിന് കയറുമെന്ന് പറഞ്ഞ വാഹന മൃഗം തെറ്റിക്കൂടാതെ കയറിയെങ്കിൽ, രണ്ടാമത്തെ വരവിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ വാഹനവും നിശ്ചയമായി ഉപയോഗിക്കും. ഒന്നാമത്തെ വരവിൽ ഉപയോഗിച്ച വാഹനവും ആത്മീയമായിരുന്നില്ല, ലാക്ഷണികമായിരുന്നു. ആകെ മഹത്വപ്രദേശം ഉപയോഗിക്കുന്ന പറയുന്ന വാഹനം അത് ആത്മീയമല്ല, ലാക്ഷണികമാണ്. അവിടെ ആത്മീയ ലാക്ഷണികം കൂടെ ഞാൻ വ്യാഖ്യാനിച്ച് ഒപ്പിക്കുന്നേ. അത് എവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? 19:1 വായിച്ചാട്ടോ. 19:1 അധ്യായത്തിന്റെ 2 വായി. വായിച്ച വേഗം ഈ വായിക്കും സംശയം എന്തോ വൈര്. നിങ്ങൾ മനസ്സിലാക്കാൻ, ഒരാളിന് കയറാൻ 2 കരുതിയാ പറഞ്ഞു. പ്രവാചകൻ അബദ്ധം പറ്റിയതാണെങ്കിൽ പോലും ഏതായാലും ചരിത്രത്തിൽ ഒരാൾക്ക് കയറാൻ ഒന്നു മതി. ഈ ഒരാളങ്ങനെ 2 കഴിയപ്പുറത്ത് കയറുന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമാണ്. പക്ഷെ പ്രവാചകൻ എഴുതി വെച്ചു. ഇതിന്റെ അക്ഷരാർത്ഥ നിവൃത്തി മനസ്സിലാക്കാനാണ് അങ്ങനെ വായിപ്പിച്ചത്. ആ വായിച്ച കാട് വായിച്ചേ. ഇനി സഹോദര 9 വായിച്ചാട്ടെ. ഇത് ചരിത്ര സംഭവമാണ്. ഇപ്പൊ നമ്മൾ മത്തായി വായിച്ചത് വചന ഞായറാഴ്ചത്തെ കാര്യമാണ്. ഈ സംഭവത്തിന് 500 മുമ്പ് ഇങ്ങനെ വാഹന മൃഗത്തിന്റെ പുറത്ത് കയറിയാണ് കർത്താവ് വരുന്നതെന്ന് ഒന്നാം പറവിനെ കുറിച്ച് എഴുതിയ പ്രവചന അക്ഷരാർത്ഥ നിവൃത്തി കണ്ടെത്തി. വായിച്ചോ വാക്യം. ആർപ്പിടുക വരുന്നു. അപ്പൊ സെക്കൻഡ് 9:9 അവിടെ വായിച്ച പ്രവചനം. ഈ സംഭവത്തിന് ഓശന്റെ ഞായറാഴ്ചക്ക് 500 പുറകിൽ എഴുതി വെച്ച പ്രവചനം ഓശന്റെ ഞായറാഴ്ച ചരിത്രമായി മാറിയ കാര്യമാണ്. 21 മത്തായിയില്. അപ്പൊ അന്ന് കഴിഞ്ഞ കാളയായില്ല. അന്ന് ഈ കരുത ആത്മീയമായി മാറിയില്ല. അക്ഷരാർത്ഥം ഒരു ചരിത്ര സംഭവമായി സംഭവം നിവർത്തിക്കേണ്ടതാണ് ഒന്നാമത്തെ വരവിന്റെ വാഹന മൃഗം എങ്കിൽ, രണ്ടാമത്തെ വരവിന്റെ വാഹന മൃഗമായ വെള്ളക്കുതിര അക്ഷരാർത്ഥ നിവർത്തി തന്നെ കണ്ടെത്തും. പിന്നൊരു സംശയം, സ്വർഗത്തിൽ ഇതൊക്കെ ഉണ്ടോന്നുള്ളതാണ്. 2 രാജാ 6:15 വായിച്ചേ. 2 രാജാ 6:15 വായിച്ചേ. സംശയമൊക്കെ മാറിപ്പോണം. ക്ലാസ്സുകളൊക്കെ പഠിക്കുമ്പോഴേ നീ ഇന്ന് രാത്രി പോയി കിടക്കുന്ന സ്വർഗത്തിൽ കുതിരയും കാളയും കരുതിയും ഉണ്ടോ? വായിച്ച കേട്ടോ എല്ലാരും? മതി മതി, എല്ലാരും ശ്രദ്ധിച്ചോ. എന്തോ വായിച്ചോടെ? ദൈവമുഷനായ ഏലിയാവെ പിടിക്കുവാൻ അരാമ്യ പടയെ, മണലാരുണ്യ സമാനമായ പടയെ അവിടെ എത്തിച്ചു. സ്വർഗത്തിൽ നിന്ന് ദൈവദാസന് വേണ്ടി എത്രണ്ണത്തെ എത്തിച്ചത്? ഒന്നാമത് ഒന്ന് വായിച്ചോട്ട്. തുറങ്ങിപ്പോൾ ഇതെവിടുന്ന് വന്നു? ആരാജാവിന്റെ ഭക്ഷണം പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അടുത്ത് പറഞ്ഞു എന്തുവാ? എലിശ പറഞ്ഞു എന്തുവാ? അടുത്തത് വാളിന്റെ വെട്ടും വടിയുടെ അടിയും മനുഷ്യന്റെ കല്ലും ആയുധങ്ങളും ചെന്നാൽ തരിപ്പണമാകുന്ന കുതിരയാണ് അരാം സൈന്യത്തിന്റേത്. എന്നാൽ അഗ്നി യശ്വങ്ങളും അഗ്നി രഥങ്ങളുമാണ് സ്വർഗത്തിൽ നിറഞ്ഞുവന്ന പരിവാരങ്ങൾ. ഇല്ലെന്നൊന്നും ആരും ധരിച്ചു കളയില്ല. അപ്പൊ തട്ടാ സംഘത്തിനോട് വായിച്ചു നോക്കിയോ, ദൈവത്തിന്റെ രഥങ്ങളുടെ സംഖ്യ കോടി കോടി. ദൈവത്തിന്റെ രഥങ്ങളുടെ സംഖ്യ കോടി കോടിയാണ്. ആയിരം ആയിരം പതിനായിരം അതെ കോടാനും കോടികളുടെ സംഖ്യ. മണലാരുണ്യ സമാനമായ സൈന്യങ്ങളുണ്ട് സ്വർഗത്തിന്. അതുകൊണ്ടാ സൈന്യങ്ങളുടെ യഹോവേ എന്ന് കർത്താവിനെ വിളിക്കുന്നത്. പരിപാടി ഇതിനകത്തൊക്കെ ഉണ്ട്, സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള ആദ്യം വിശ്വസിക്കണം. ഇല്ലാഞ്ഞിട്ടാണ് ദൈവദാസന ഏലിശ യോർദാൻ അക്കരെ കയറി ഉടനെ സ്വർഗത്തിൽ നിന്ന് അഗ്നിയേശങ്ങളൊക്കെ ഇറങ്ങി വന്ന് യോർദാന്റെ വർഗരക്ക് ലാൻഡ് ചെയ്തു. അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പം ഏലിശ ഏലിയ വകയിലോട്ട് കയറി. കാളം തെറ്റാതെ, തരം തെറ്റാതെ, സ്ഥലം തെറ്റാതെ, കണ്ണട ചേർക്ക് നിരം കൊണ്ട് ഏലിയ വന്നു ചെന്ന് കാട്ടിക്കൊണ്ട് കളഞ്ഞില്ല. അരണ്ടൊക്കെ പോയി നോക്കി ഈ പിന്മാറ്റക്കാർ ശിഷ്യന്മാര്, അവര് കാട്ടിലാണ് നോക്കിയുള്ളു. ഏലിശയോട് പറഞ്ഞു, എന്റെ ഏമാന് എങ്ങാണ്ട് കൊണ്ടിട്ടോ? അവര് കുറെ തപ്പി നടന്നു, കണ്ടെത്തിയില്ല. നിങ്ങൾ പോയി നോക്കാറൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്, ചരിത്രം കഴിയാൻ തെറ്റിപ്പോകത്തില്ല, സ്വർഗത്തിലോട്ട് തന്നെ ഉണ്ട്. ഏലിയാവിന് കേട് പറ്റിയിട്ടുള്ളതിന്റെ തെളിവ് ആ സംഭവത്തിന് ഏകദേശം 850 കൊല്ലം കഴിഞ്ഞപ്പോൾ മരുവ മലയിൽ നമ്മുടെ കർത്താവിന്റെ കൂടെ ഏലിയാവ് കയ്യും കാലും ഒന്നും പോകാതെ നല്ല പൂർണ്ണ രൂപത്തിലുള്ള നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ രഥങ്ങളെങ്ങും കൊണ്ട് കളയുന്നതല്ല, അവിടെ ഉണ്ട പരിപാടി എന്നുള്ള കാര്യം വ്യക്തമായി മനസ്സിലാക്കുവാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് മറ്റേ കാര്യം അതിശോക്തി വിചാരിക്കല്ല, അതിന്റെ തെളിവുകളാണ് ഇതുവരെ പറഞ്ഞതെല്ലാം. അപ്പോൾ അത്യാവശ്യങ്ങളും അത്യരഥങ്ങളും ഉണ്ട്, തന്റെ വിശുദ്ധന്മാർക്കായിട്ട് അതുണ്ട്, തന്റെ പരിപാലനത്തിന്റെ വലയത്തിലതുണ്ട്. ഏലിശായ്ക്ക് വേണ്ടി മണലാരുണ്യ സമാനമായ ആ സൈന്യത്തെ സ്വർഗത്തിൽ അയച്ചു കൊടുത്തു എന്ന കാര്യം നമുക്ക് മനസ്സിൽ നമ്മോടുകൂടെ ഉള്ളവർ അവരുടെ ഉള്ളവരേക്കാൾ അധികം എന്ന് പറയത്തക്ക നിലകളിൽ അത് ഉണ്ട്. ദൈവമക്കളെ, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പരിപാലനങ്ങൾ ഓർത്ത് ദൈവത്തെ സ്തുതിപ്പാൻ, കരുതലോർ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മുടെ ഉള്ളങ്ങൾ കത്തി ജ്വലിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സംഗതിയാക്കട്ടെ. ആകെ കർത്താവിന് മടങ്ങി വരവ് വെള്ളക്കുതിരമേൽ എന്നുള്ളതിന് അതിശോക്തിയില്ല. ഒന്നാമത്തെ വരവിൽ അവൻ ദൈവാലയത്തിലേക്ക് എരുസലേമിലേക്ക് എഴുന്നള്ളുമ്പോൾ സിയോണിലെ രാജാവിന്റെ വാഹനമൃഗം കരുതയാണെന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കണ്ടെത്തി. ഒരു കാര്യം കൂടെ ആത്മീയ വ്യാഖ്യാനത്തിന് ആവശ്യമുണ്ട്. മൂന്ന് കാര്യങ്ങൾ അവിടെ പിടിച്ചറിയിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഔദ്യോഗിക സ്ഥാനം വിളംബരം. ഇവിടെ കരുത എന്നുള്ളത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രവാചക ശുശ്രൂഷയാണ് കാണിക്കുന്നത്. ജീവ ചരിത്രത്തിൽ ഇതുവരെ മനുഷ്യ ചരിത്രത്തില് ഒരു രാജാവ് കരുതമേൽ വാഹനമേറുക എന്നുള്ളത് യോഗ്യമല്ല. പ്രവാചകന്മാരുടെ വാഹനമാണ് കരുത, രാജാക്കന്മാരുടെ വാഹനമൃഗവും കുതിര. എന്നാൽ യേശുക്രിസ്തു ലോകത്ത് ഒന്നാമത് വന്നപ്പോൾ നിത്യനിർണയത്തിലെ രാജാവെങ്കിലും അവൻ പ്രവാചകനായിരുന്നു. പ്രവാചകനായി വന്ന രാജാവ്, രാജാവായിരുന്ന രാജാവ് പ്രവാചകനായി വന്നപ്പോ പ്രവാചകന്റെ വാഹനമൃഗമാണ് അത് ഒരുക്കപ്പെട്ടത്. കാരണമുണ്ടോ അതെന്താ ഉണ്ടെങ്കിലും വരാൻ തന്ന കാരണം പ്രവാചകന്റെ വാഹനമൃഗം. 19:11 വാക്യം, ആ 10 സൂചന വായിച്ചുകൊണ്ട് വാക്യത്തിന്റെ 11 വാക്യം എന്താ? രാജാവെന്ന് വിശേഷിപ്പിച്ച് യാത്ര തുടങ്ങിയെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ എങ്ങനെ എത്തി? ഇവനാരാണെന്ന് അവിടെ ചോദ്യം വന്നു. ചോദ്യം വന്നപ്പോ ജനം വിളിച്ചു പറഞ്ഞത് രാജാവാണെന്ന് പറയാമെന്ന് രാജാവാക്കാൻ ശ്രമിച്ചവരുമാണ്. പക്ഷേ ആർത്തവാദിയാണ് വിധി എഴുതിയത്. ഇസ്രായേലിലുള്ള പ്രവാചകനായ യേശു തിരുവരുത്തിന് തെറ്റുപറ്റത്തില്ല. ക്രൈസ്തലോ തിരുവരുത്തിന് തെറ്റുപറ്റത്തില്ല. ആകെയെല്ലാം എഴുതി വെച്ച തിരുവരുത്തോക്ക് പ്രവാചകനായ യേശു. അതുകൊണ്ടാണ് കരുതമേൽ വാഹനം വേണ്ടി വന്നത്. രണ്ടാം കാര്യം, ലോക ചരിത്രത്തിൽ ഒരു പ്രവാചകനും ഇതുവരെ ഇതുപോലെ വരവേൽപ്പ് ലഭിച്ചിട്ടില്ല. അതിന്റെ വരവേൽപ്പ് വൃക്ഷങ്ങളുടെ കൊമ്പൂട്ടിയിടുന്നു, വസ്ത്രം കൊണ്ടു വിരിക്കുന്നു, പാവിത്ത ഉപസന്നാത്തിനിടങ്ങളിൽ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട ജനങ്ങളാ അർത്ഥിച്ച പട്ടണം ഇളകി പറയുന്ന ഒരു വലിയ എതിരേൽപ്പോട് നടക്കും. രാജകീയമായ വരവേൽപ്പ് ഇത് ആർക്കുള്ളതാ? പ്രവാചകൻ ലഭിച്ചിട്ടില്ല, പിന്നെ ആർക്ക് ലഭിക്കുന്ന? രാജാവിനുള്ളതാണ്. ആകെ രാജാവിനുള്ള എതിരേൽപ്പ് അവിടെ ലഭിച്ചു. എന്നാൽ രാജാവിനുള്ള എതിരേൽപ്പ് ലഭിച്ചോ പ്രവാചകനുള്ള വാഹനങ്ങളോ ലഭിച്ചു? തിരുവനന്തപുരത്തിന്റെ ആ മനോഹരത നോക്കി ദൈവാലയം ചെയ്തപ്പോ പണി രണ്ടു വരുത്തില്ല, പ്രവചിക്കാനും തുടങ്ങിയില്ല, രാജാവായിരുന്നു വായാട് തുടങ്ങി, ദൈവാലയം ചെയ്യുന്നത് പണിയെടുത്ത് പുരോഹിതൻ ജോലിയെടുത്ത്. യേശുക്രിസ്തുവിൽ നിത്യം വിളംബരം ചെയ്യപ്പെട്ടിരിക്കുന്ന മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളാണ് യേശു പ്രവാചകൻ ഭൂമിയിലായിരുന്നപ്പോൾ, യേശു മഹാപുരോഹിതൻ ഇപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത്, യേശു രാജാതിരാജാവ് മടങ്ങി വരുമ്പോൾ. ഈ മൂന്ന് ഔദ്യോഗിക സ്ഥാനങ്ങളുടെ വിളംബരമാണ് ഓശന ഞായറാഴ്ച. ദൈവത്തിന്റെ ആ മനോഹരമായ കൂട്ടിച്ചേർപ്പ് എത്ര സന്തോഷപ്രദമാണ്! അതിന്റെ അഭിരുചി നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാൻ പര്യാപ്തമാണ്. ഇനി അവിടെ ദൈവാലയത്തിൽ കയറി ചെന്നു, ദൈവാലയത്തിൽ കയറി ചെന്നപ്പോ അവിടെ എങ്ങനെ നടക്കുക? ദൈവാലയം വാങ്ങുന്നവര് വിൽക്കുന്നവര് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനാലയം ആരാധിക്കുന്ന ആലയം കച്ചവടക്കാരന്റെയും കള്ളന്റെയും ഗുഹയായിട്ട് മാറിയിരിക്കുക. യേശു മൂന്ന് പ്രാവശ്യം ആലയത്തിൽ ചെന്നതായിട്ട് കളിയുണ്ട്. നല്ല ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഞാനിതിനെ ഒന്ന് ദീപം കൊടുക്കുന്നു. യേശു സ്നാനം കഴിഞ്ഞ് നസറത്തിലെ പള്ളിച്ചു, അപ്പോ ഇശയ്യാവിന്റെ പ്രവചനം വായിക്കാൻ കൊടുക്കും. ഇശയ്യാ പ്രവാചകന്റെ പ്രവചനം ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, 61 അധികം വായിച്ചു. പള്ളിയിലുള്ളവരെല്ലാം കൂടെ പിന്നെ അറിയാൻ കല്ലെടുത്ത് നന്നോട്, പിന്നെ പള്ളിയിലുള്ള എല്ലാവരുടെയും കല്ല് അവനെ പറഞ്ഞു. ഈ തിരുവനന്തപുരത്ത് വന്നു പറഞ്ഞു ദൈവവചനത്തിന് തെളിവാരൂടെ പ്രവചനം കർത്താവ് നടത്തി കേട്ടോണ്ടിരുന്നു. ഇത് കഴിഞ്ഞ്
ദൈവാലയത്തിലേ
ബാക്കി എത്ര നമുക്ക് അവരൊച്ച വാക്യം കേട്ടോ, പ്രാവുകളെയാ വിൽക്കുന്നത്, മറ്റു പല പണിയാണ് കാണിക്കുന്നത്, പക്ഷേ അവരുടെ ഉദ്ദേശം കച്ചവടത്തിന്റെ മെച്ചമാണ്, ലാഭം. കർത്താവ് സന്തോഷിച്ചില്ല കാര്യത്തില്, മൊത്തം ആലയത്തിൽ നിന്ന് പുറത്താക്കി അപലപിച്ചു. ആലയം വളരെ അധികം അശുദ്ധമായി നിറഞ്ഞതായിട്ട് കണ്ടു. അത് കഴിഞ്ഞാണ് ഓശന ഞായറാഴ്ച വന്നത്. ഇതിന്റെ സ്റ്റെപ്പ് മനസ്സിലാക്കണം. ആദ്യം സ്നാനപ്പെട്ട ആത്മസ്നാനം പ്രാപിച്ച് സാത്താനെ ജയിച്ച് പള്ളിയിൽ ചെന്നു, പുസ്തകം വായിച്ചു. അന്ന് കുറച്ച് ദൈവജനം കേൾക്കണമെന്നുള്ള താല്പര്യമൊക്കെ കൂടിയവർക്ക് അത് അവലപിച്ചൊന്നും പറഞ്ഞില്ല. രണ്ടാമത് കനാവിലെ കല്യാണ അത്ഭുതമൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരുന്ന അടുത്ത വരവാണ് ആലയത്തിൽ ചെന്നപ്പോൾ വാണിഭശാല ദൈവാലയം. ഇത് കഴിഞ്ഞ് രണ്ടു മൂന്ന് കൊല്ലം കുറെ കാലങ്ങളൊക്കെ കഴിഞ്ഞാണ് ഒടുവിലത്തെ സംഭവം, കൃഷീകരണത്തിന്റെ തലെ ഞായറാഴ്ചത്തെ സംഭവമാണ്. അവിടെ ചെന്നപ്പോ എങ്ങനുണ്ട് അവിടെ വെച്ച് വാക്കെന്ത്? ഏതോ സൗരപിടിക്കുന്നവർക്ക് അവിടെ വെച്ച് വാക്കെന്ത്? കള്ളന്മാരുടെ ഗുഹ ആക്കിയിരിക്കുകയാണ്. കർത്താവിന്റെ വീക്ഷണത്തിൽ ദൈവാലയത്തിന്റെ ഈ നിലവാരം ഒന്ന് പഠിച്ചാൽ കൊള്ളാം. ഇപ്പൊ അത് കൂടുതൽ കാര്യങ്ങൾ പറയണ്ട, നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാ മതി. അന്ന് നോക്കിയിട്ട് അത്രേ നടന്നുള്ളൂ. പിന്നെ യേശു ദൈവാലയത്തിൽ വന്നപ്പോൾ ഈ അശുദ്ധികളെ കണ്ട് അംഗീകാരം കൊടുക്കാനായിരുന്നു, അശുദ്ധികളെ ആലയത്തിന് പുറത്താക്കുകയായിരുന്നു. ദൈവാലയം വിശുദ്ധമാണ്, ആരാധന വിശുദ്ധമാണ്. ആലയം ബിസിനസ്സിനുള്ളതല്ല, ആലയം ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ഉള്ളത്. എന്റെ പിതാവിന്റെ ആലയം എന്ന കർത്താവ് പറഞ്ഞു. ഈ കാര്യത്തിന് ഗൗരവം നിങ്ങൾ പരിഗണിക്കണം. അപ്പോ ഓശന ഞായറാഴ്ച ദൈവാലയത്തിൽ വരുവാൻ ഉപയോഗിച്ച വാഹനമൃഗം പ്രവാചകൻ പറഞ്ഞ ആ വാഹനമൃഗം കരുതിയായിരുന്നെങ്കിൽ മഹത്വപ്രത്യക്ഷതയിൽ രാജാക്കൾ വരുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാഹനമൃഗം അത് വെള്ളക്കോരയാണെന്നുള്ളവര് മാറ്റം വരികയില്ല. ദയവായി മനസ്സിലായല്ലോ. അതെ എന്ന് ഞാൻ കരുതുന്നു. അടുത്ത ഭാഗത്തേക്ക് മുന്നിൽ ഞാൻ വേഗത്തിൽ കൊണ്ട് പോകാം. അപ്പോ പൈസലോ ഇനിയും 22 പന്ത്രണ്ട് 22 വെളിപ്പാട് വന്നുണ്ട്. കർത്താവായ യേശു തന്നെ അവസാനം ഈ പുസ്തകം കൺകൂടി എഴുതിയിരിക്കുക. ഇതാ ഞാൻ ദേഹപ്പെടുന്നു, ഓരോരുത്തരും അവരവരുടെ പ്രവർത്തിക്കുന്ന മകളോട് പറയുന്ന മക്കളുണ്ട്. ഒടുവിൽ ഈ സന്ദേശത്തോടെയാണ് ഈ പുസ്തകം അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ കർത്താവിന്റെ മടങ്ങിവരുടെ തെളിവുകൾ പഠിക്കുകയായിരുന്നു ഇതുവരെയുള്ള ക്ലാസ്സുകൾ. ഇനിയും ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ ഓരോ ചാപ്റ്ററായിട്ട് എടുത്തെടുത്തെടുത്ത് അത് പഠിപ്പിക്കുകയാണ് തുടർന്നുള്ളതായ ലക്ഷ്യം. നമുക്ക് ആ വിഷയത്തിന്റെ അടുത്ത ഭാഗത്തേക്ക് കർത്താവ് വരുന്നു എന്നുള്ളതിന്റെ പൊതു തെളിവുകൾ ഇപ്പോൾ അടുത്ത് ഉദ്ദേശിക്കുന്നത് ചില വാക്കുകൾ അതിനൊരു ഇതായിട്ട് തന്നു. വേഗം വരുന്നു, താമസിക്കുകയില്ല, നമ്മുടെ കർത്താവ് താമസിക്കുകയില്ല, വേഗം വരുന്നു എന്നുള്ളതിന്റെ ചില തെളിവുകൾ നമുക്ക് എടുക്കാം. എടുത്ത് വായിച്ചോട്ട്. ഇപ്പോൾ വായിച്ച വെളിപ്പാട് 22:12 22 വേഗം വരുന്നു എന്നുള്ള കാര്യത്തിന് വേഗം വളരെ ഇമ്മീഡിയറ്റ് വളരെ വേഗം വരുന്ന കർത്താവ് താമസിക്കയില്ല എന്ന കാര്യം വിശ്വാസികളെ ശുഷ്കാന്തിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഈ ഭാഗം പ്രത്യേകമായി ഓർപ്പിക്കുന്നത്. ഫിലിപ്പിയ 4:5 കർത്താവ് ഒരുവൻ അടുത്തിരിക്കുന്നു. അപ്പൊ നോട്ട് ഡെഫറൻസ് നോട്ട് ചെയ്യണം, ആ ചാപ്റ്റർ വെച്ചുകൊണ്ട് ഡെഫറൻസ് നോട്ട് ചെയ്യാം. കർത്താവ് ഒരുവൻ താമസിക്കത്തില്ല, അടുത്തിരിക്കുന്നു എന്നുള്ള വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത എബ്രായ 10:37 വരുവാനുള്ളവൻ വരും താമസിക്കയില്ല, കർത്താവിന്റെ വരവിനെയും താമസമുണ്ടാകുകയില്ല എന്നുള്ളതാണ് അത് ഉദ്ദേശിക്കുന്ന വാക്ക്. യാക്കോബ് 5:8 കർത്താവിന്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു, അത് അടുത്തായിരിക്കുന്നു എന്ന കാര്യം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. വെളിപ്പാട് 3:11 ഞാൻ വേഗം വന്നു. അപ്പൊ കർത്താവായ യേശു പറയുന്നു ഞാൻ വേഗം വരുന്നു എന്ന്. ചുരുക്കത്തിൽ പറയട്ടെ, തിരുവെഴുത്തുകളില് നമ്മുടെ കർത്താവിന്റെ വരവ് കാലം തല്ലി കിടക്കുമെന്ന് ആരും വിചാരിക്കരുത്. അവൻ വേഗം വരുന്നു, വരുവാനുള്ളവൻ വരുന്നു, താമസിക്കുകയില്ല, ഇതാ ഞാൻ വേഗം വരുന്നു, ഞാൻ വേഗത്തിൽ വന്ന് ചെയ്യേണ്ടത് ചെയ്യും, കൊടുക്കേണ്ടത് കൊടുക്കും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ക്ലാസ് മുഖാന്തരവും ദൈവത്തിന് പഠനവും പ്രത്യാശ മുഖാന്തരവും കർത്താവിന്റെ വരവ് നമ്മുടെ കണ്ണിന് മുമ്പിൽ യോ പറഞ്ഞതുപോലെ അന്യന്റെ കണ്ണല്ല എന്റെ സ്വന്തം കണ്ണവനെ കാണുമെന്നുള്ള വലിയ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിന്റെ വരവിനെ നാം കാത്തിരിക്കുകയും ശുഭകരമായ പ്രതീക്ഷയോടെ മുൻപോട്ട് അതെ നമ്മൾ നീങ്ങുകയും ചെയ്യണം. ഒരടി പാട്ട് ഞാൻ ഇപ്പോൾ പാടിക്കൊള്ളട്ടെ, ഒരു പോർഷനോട് അവസാനിപ്പിക്കുന്നതായ കൊണ്ട്. ഇന്നല്ലേക്കാൾ ഇന്നു ഞാൻ പ്രിയൻ നാടിനോടേറ്റം എന്റെ പ്രിയനെ ഒന്നു കാണുവാനെന്റെ ഒന്നു കാണുവാൻ വരും ഞാൻ എല്ലാതെ കൂടെ എപ്പോഴോ തണ്ടോ
ഞാൻ എന്റെ ചിതാവിൻ കൂടെ എപ്പോഴും ഓ വാഴും ഞാൻ എന്റെ ചിതാവിൻ കൂടെ എപ്പോഴും ഓ ഈ വാരിധി എൻ മന്ദിരേ ഒന്നിടാതെ പ്രിയനെ പോറ്റലുണ്ടല്ലോ ഓടി വാരി വന്നിരേ ഒന്നിടാതെ പ്രിയനെ പോറ്റലുണ്ടല്ലോ
ഗാനോ
ഞാൻ വാഴും ഞാൻ എൻ്റെ ചെയ്താവിൻ കൂടെ എപ്പോഴോ.
അടുത്ത കാര്യം വീണ്ടും വരവിനെ സംബന്ധിക്കുന്നു. അത് വേഗത്തിൽ സംഭവിക്കാൻ പോകുന്നു. വിശ്വാസികളുള്ളതായ വിഷയങ്ങളായിട്ടാണ് ഇതിൻ്റെ മുഖ്യ പങ്ക് നിലകൊള്ളുന്നത്. ഇനി വേറെ അതിനകത്തൊരു ചെറിയ ഹെഡിങ്, വീണ്ടും വരവ് വിശ്വാസികൾക്ക് മുന്നറിയിപ്പില്ല. എഴുതുന്നവരെ എഴുതിക്കോണം, വീണ്ടും വരവ് വിശ്വാസികൾക്ക് മുന്നറിയില്ല. അതിന് റഫറൻസ് എടുക്കാൻ പോകേണ്ട റഫറൻസ് വായിച്ച് അവിടെ നോട്ട് ചെയ്ത് പിന്നെ പഠിക്കുവാൻ സഹായമായി തീരും. മത്തായി 24:36 പെട്ടെന്ന് വാക്യങ്ങളിത് വായിക്കണം. ആ മത്തായി 24:36 സഭയെ ചേർക്കാൻ വരുന്ന വരവ് സ്വർഗത്തിലെ പിതാവല്ല, ആരെയും അറിയിക്കുകയില്ലെന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു, കർത്താവ് ഏതെങ്കിലും ജാതിക്കാർക്കോ മതക്കാർക്കോ ഇന്നപ്പം വരുമെന്ന് വെളിപ്പെട്ടാൽ കർത്താവ് വരുമെന്ന് വിശ്വസിക്കുന്നവരായ നമുക്ക് ആണെങ്കിലും ധൈര്യമായി പറയാം അന്ന് വരത്തില്ല. കാര്യം ഈ വാക്യം വളരെ സ്പഷ്ടമായി തെളിവ് വന്നിരിക്കുന്നു. ആരെയും സമയമറിയിച്ച് വരികയില്ല, വരവിനെ മുന്നമേ അറിയിച്ചിട്ടില്ല. ആ മാർക്കോസ് 11:32 വാക്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വായിച്ചേട്ടെ. ആ 37 വരെ ആവർത്തിച്ച് പല കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നോട്ട് ചെയ്തോണം. ആ 4 സംബന്ധിച്ച് പിതാവ് അല്ലാതെ ആരും അറിയുന്നില്ല എന്ന കാര്യമാണ്. ലൂക്കോസ് 12:40 വായിച്ചാട്ടെ. ലൂക്കോസ് 12:40 ആ നിലയാത്ത നാഴികയിൽ മനുഷ്യത്വം വരുന്നതുകൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പീൻ എന്ന് അവർ പറയുന്നു. മത്തായി 24:42 വായിച്ചാട്ടെ. 22:42-44 അങ്ങനെ നിങ്ങൾ നിലയ്ക്കാത്ത നാഴികയിൽ 44 വായിച്ചാട്ടെ. നീ എന്തുവാ എവിടെയാ? മത്തായി 24:42-44 ആ ആ. അപ്പോൾ ആ രണ്ട് വാക്ക് ഒരുപോലെയാണ്, ഒരുങ്ങിയിരിപ്പീൻ ഉണർന്നിരിപ്പീൻ, രണ്ട് വാക്കാണ് കൊടുത്തേക്കുന്നത്. 24:42-44 ആ അപ്പോൾ രണ്ട് വാക്ക്, ഒരിടത്ത് പറയുന്നത് ഉണർന്നിരിക്കാൻ, ഒരിടത്ത് പറഞ്ഞ് ഒരുങ്ങിയിരിപ്പാൻ. 21:13 വായിച്ചാട്ട്. 21:13 അതെ, ഞാൻ നാളെ നാഴികം അറിയായി കൊണ്ട് നിങ്ങൾ ഉണർന്നിരിപ്പീൻ. 1:5-2 അത് വായിച്ചതാണ് മുമ്പേ. കള്ളൻ രാത്രി വരുന്ന പോലെ നമ്മൾ കർത്താവ് വരുന്നു, സമയം അറിയുന്നില്ല എന്നാണ് അതിന് വ്യക്തമായ അർത്ഥം. 16:15 വെളിപ്പാട് സെയിം, കള്ളൻ വരുന്ന പോലെ കർത്താവ് വരുന്നു, സമയം അറിയയില്ല എന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ വേദവാക്യങ്ങൾ കർത്താവിന്റെ വരവ് രഹസ്യമാണ്, അത് സമയം പറഞ്ഞിട്ടല്ല, സമയ നിർണയമില്ല, ഏത് നിമിഷവും വരാം. അത് ലോകത്തിലാർക്ക് മുന്നറിവ് കൊടുത്ത് രഹസ്യ വരവ്, വിശ്വാസികളെ ചേർക്കാൻ വരുന്ന വരവ്, അത് മുന്നറിവ് തന്നു വരികയില്ല, അത് രഹസ്യമായി തന്നെയായിരിക്കും. എന്നാൽ മഹത്വ പ്രത്യക്ഷത രഹസ്യമല്ല, അതിൻ്റെ ഒരു ചാപ്റ്റർ വേറെ ഉണ്ട്, ഇതിന് പിന്നാലെ അത് പഠിക്കും. മഹത്വ പ്രത്യക്ഷത എന്ന് പറയുന്നത് എല്ലാവരും കാണുകയാണ് വരുന്നത്. രഹസ്യ പ്രത്യക്ഷത എന്ന് പറയുന്നത് ആരും അറിയാതാ വരുന്നത്. എന്തിന്? തന്റെ സമ്പാദ്യത്തെ ഇവിടുന്ന് കൊണ്ടുപോകാൻ. എന്ന് പറഞ്ഞാൽ താൻ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി വിശുദ്ധന്മാരെ ഇവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരുന്ന വരവ് വളരെ രഹസ്യമായിട്ടാണ് വരുന്നത്. പൈസലോ ചില കാര്യത്തിന് അങ്ങനെ വന്നാലേ നടക്കത്തുള്ളൂ. പല സംഭവങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ അത് ചിന്തിക്കാമല്ലോ. അടുത്തത് ഈ രഹസ്യ വരവ് എന്തിന്? അത് വിശ്വാസികളെ ചേർപ്പാനും വിശ്വാസികളുടെ വാഗ്ദത്തം നിവർത്തി. ഇനി രഹസ്യപരം എന്തിന്? വിശ്വാസികൾക്ക് വിശ്വാസികളോടുള്ള വാഗ്ദത്തം നിവർത്തിയാണ് കർത്താവിന്റെ മടങ്ങി വരവിൽ രഹസ്യപരമെന്നുള്ളത്. വിശ്വാസികളോടുള്ള വാഗ്ദത്തം നിവർത്തിയാണ്. ഇനി വിശ്വാസികളോടുള്ള ചെയ്ത വാഗ്ദത്തങ്ങളെ സംബന്ധിച്ച് ആ ചിന്തിക്കാൻ പോവുകയാണ്. ആ വാഗ്ദത്തം നിവർത്തി എത്തുന്നത് കർത്താവിന്റെ വരവെങ്കിലും. ഈ പ്രവചനങ്ങളെ മുഴുവൻ നിവർത്തി എന്ന് അതിനെ സാരമായിട്ട് എടുക്കാം. നമുക്ക് ആ നിലയിൽ അത് പഠിക്കാം. കർത്താവിന് മടങ്ങി വരവ്, അഥവാ മേഘങ്ങളിലെ രഹസ്യ വരവ്, വിശ്വാസികളായ നമ്മോടുള്ള വാഗ്ദത്ത നിവർത്തിയാണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്കെടുത്ത് വായിക്കാം യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന് 3-ാം വാക്യം. യോഹന്നാൻ 14-ന്റെ 3. നമ്മളോടുള്ള വാഗ്ദത്തം അത്. വേറെ വാക്ക് പറഞ്ഞേക്കുന്നേ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നവിടെ നിങ്ങളെ ഇരുത്തേണ്ടതിന് പിന്നെ ഇപ്പൊ നിങ്ങൾ എന്റെ അടുക്കൽ ചേർക്കും. ഈ വാഗ്ദത്തം നിവർത്തിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരണം. വാഗ്ദത്തം നിവർത്തി. ഇനി യോഹന്നാൻ സുവിശേഷം എടുത്താൽ 12-ാം അധ്യായം 46-ാം യോഹന്നാന്റെ സുവിശേഷം 12:26 വാക്യം വായിച്ചു. യോഹന്നാൻ 12:26. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എന്റെ ശുശ്രൂഷക്കാരൻ എന്നോട് കൂടെ ഇരിക്കും. വാഗ്ദത്തം എന്തുവാ? വിശ്വാസികളോടാ പറയുന്നത്. ഇപ്പോഴ് വളരെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണ്, വാഗ്ദത്തം ഉണ്ട്. എന്താ വാഗ്ദത്തം? നമ്മുടെ കർത്താവ് എവിടെ ഇരിക്കുന്നു? എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നെ അനുഗമിക്കുന്ന എവിടെ ഇരിക്കും? എന്റെ കൂടെ. എന്റെ ശുശ്രൂഷക്കാരൻ എന്റെ കൂടെ തന്നെ ഇരിക്കും. വേറെ കൃത്യമില്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അറിയാനൊക്കെയുള്ളൂ ഇതിന്റെ മാറ്റ്. ഒരു പിതാവ് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്ന പോലെ, അത് സ്വാധീനിക്കുന്നു പറഞ്ഞതുപോലെ, കർത്താവിന്റെ മടങ്ങി വരവ് തന്റെ വിശുദ്ധന്മാരുടെ വാഗ്ദത്തം നിവർത്തിയാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. അത് അടുത്ത വാക്ക് 18. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഫിലിപ്പിയ 1:23. വിട്ടുപിരിഞ്ഞാൽ എവിടെ പോയിരിക്കും? അവിടെ വിട്ടുപിരിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്ത് ഈ ലോകത്തിൽ നിന്ന് അത് വേർപെടുന്ന വിഷയം തന്നെയല്ല. മരണാനന്തരം വിശുദ്ധന്മാരുടെ ആത്മാക്കൾ വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ എന്ന ആശയം അവിടെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതേ പുനരുത്ഥാനത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ അതിന് കൂടുതലായി മനസ്സിലാക്കുക, കർത്താവിന്റെ കൂടെ ഇരിക്കും. വിശുദ്ധന്മാര് കർത്താവിനോട് കൂടെ ഇരിക്കുമെന്നുള്ളത് അത്യുത്തമമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. ഫിലിപ്പിയ 3:21 വായിച്ചാണ് വായിക്കേണ്ട. ഞാൻ ആ സബ്ജക്ട് ബേസിൽ അത് അടുക്കിന് കൊണ്ടുവരുന്നേ ഉള്ളൂ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി നമ്മുടെ കർത്താവ് മടങ്ങി വരുമെന്ന് പറഞ്ഞത് വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിവർത്തിപ്പാൻ കർത്താവ് മടങ്ങി വരും. കാത്തു രക്ഷയ്ക്ക് അവൻ പാപം കൂടാതെ പ്രത്യക്ഷപ്പെടുകയും നമ്മുടെ താഴ്ചയുടെ ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കി രൂപാന്തരപ്പെടുത്തുമെന്ന വാഗ്ദത്തം ആയ കർത്താവിന് എളുപ്പാണ് നിവർത്തിപ്പാൻ പോകുന്ന വരവിങ്കരാണ്. ആകെ ആ വിശ്വാസികളോടുള്ള വാഗ്ദത്തം നിവർത്തിക്കപ്പെടുമെന്നുള്ളതിന് തർക്കമില്ല. അതെ, അല്ലേ? വെളിപ്പാട് 3:21. ജയിക്കുന്നവനു ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഇത് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഞാൻ ജയിച്ച് എന്റെ പിതാവിനോട് കൂടെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവൻ എന്നോടുകൂടെ ഇരിക്കും. വിശ്വാസികളായ ദൈവമക്കളെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 7 സഭയുണ്ട്. ഈ 7 സഭയ്ക്കകത്തും ജയാളികളെ ഒന്ന് എടുത്ത് നോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ട്. 2 അധ്യായമേ ഉള്ളൂ, ചെറിയ 2 അധ്യായം. എല്ലാ കൂടെ വന്നു കഴിഞ്ഞാൽ 10-50 വാക്യത്തിൽ താഴെയുള്ളൂ. ഒരു പേരൊന്ന് വായിക്കണം, അത് അടുക്കിനൊന്ന് വായിക്കണം. നിങ്ങളെ വേദോത്സവം മുഴുവൻ അരിച്ചു ഊണിച്ച് പഠിച്ചാൽ തോറ്റ പരാജയപ്പെട്ടവർ ഒറ്റ വ്യക്തിയെ എടുക്കപ്പെടുന്നതായിട്ടൊരു ലാഞ്ചന പോലും അതിനകത്ത് കാണിച്ചിട്ടില്ല. ഞാനത് നിങ്ങളെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി തരാം. സമയം പോകുന്നെങ്കിലും നമുക്ക് വേണ്ടിയല്ല ഇതൊക്കെ പഠിക്കുന്നല്ല, മറ്റാർക്കും വേണ്ടിയല്ലല്ലോ. വെളിപ്പാട് ദിവസം എടുത്തോ, 2-ാം അധ്യായം എടുത്തോ. വേഗം വെളിപ്പാട് ദിവസത്തിലോട്ട് വന്നോട്ടെ. ഞാൻ ആ വാക്യം പറഞ്ഞോളാം, നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വേഗം വേഗം മനസ്സിലാക്കണം. ഈ ജയിക്കുന്നവനെ കിട്ടത്തുള്ളെന്ന് പറയുന്നത് ചുമ്മാ ഞാനങ്ങ് പറയുന്നു. കർത്താവ് പറഞ്ഞ റിപ്പോർട്ടായത് അപ്പോസ്തലന്മാരുടെ ഉപദേഷ്ടാക്കന്മാരുടെ പ്രവാചകന്മാരുടെ ഉപദേശമല്ല എന്ന കാര്യം അത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എല്ലാവരും 7-ാം വാക്യം. ആർക്ക് കൊടുക്കും? ജയിക്കുന്നവൻ എന്റെ ദൈവത്തിന്റെ പറദീസയിലുള്ള ജീവക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പറദീസയിൽ ആദാവിന് നഷ്ടപ്പെട്ടത് ജയിക്കുന്നവൻ സ്വർഗീയ പറദീസയിൽ കിട്ടും. പ്രൈസ്തലോ, പാപത്തിന്റെ ഫലമായി ഒന്നാമത്തെ ആദാവിന് നഷ്ടപ്പെട്ടു പോയത്, പറദീസ വിലക്കപ്പെട്ടത്, ജീവന്റെ വൃക്ഷത്തിലേക്ക് അവൻ നടക്കാതിരിപ്പാൻ അവർ തടയപ്പെട്ടത്, ദൈവത്തിലെ പറദീസ ജയാളികൾക്ക് അത് ലഭിപ്പാക്കണമെന്നു. തോറ്റ പരാജയ പാപത്താൽ തോറ്റുപോയ മനുഷ്യന് വിലക്കപ്പെട്ട കരി, അത് പാപത്തെ ജയിച്ച വിശുദ്ധന്മാർക്ക് സ്വർഗത്തിൽ വാഗ്ദാനം ചെയ്യും. തോറ്റവനില്ല, ആ ജയിച്ചവന് ആ ലഭിക്കത്തുള്ളൂ. ഈ കാര്യം കർത്താവ് പറഞ്ഞതാണ്. അതിനെ മറ്റാരെയും നോക്കിയാൽ യാതൊരു രക്ഷയുമില്ല. അടുത്തത് അവിടെ എന്തുവാ ജയമെന്ന് പറഞ്ഞത്? മോളി പറഞ്ഞേക്കെന്ന് അറിയാമോ? ആറാം വാക്യത്തില് തോൽവിയും ജയം എന്തുവാ പറഞ്ഞിരിക്കുന്നേ? അല്ല, ആദ്യ സ്നേഹം വിട്ടു കളഞ്ഞു. അപ്പൊ ഈ ആദ്യ സ്നേഹവും സ്നേഹവും വന്ന രണ്ട് ചാപ്റ്റർ. ചില എഴുത്തുകാരതിനെഴുതിയിരിക്കുന്ന അനേകരുടെ അഭിപ്രായങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ആദ്യ സ്നേഹവും ഈ സ്നേഹവും നമ്മുടെ ഡിഫറൻസിനെ കുറിച്ച് എല്ലാരും അല്ല, ചിലർ ഈ വിവാഹം കഴിയുന്ന ആദ്യ കാലത്ത് ഭാര്യവർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര സ്നേഹമായിരുന്നു. പിള്ളേരുമൊക്കെ ആ പാടെ എത്തപ്പാടും കടവും ബുദ്ധിമുട്ടും ഞെരുക്കും ജോലിയും എല്ലാം വരുന്നുണ്ട്. ഈ ആദ്യ സ്നേഹം അങ്ങ് പോയിട്ട് പിന്നെ സ്നേഹമാകും. അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തിരുപ്പുണ്ട്, ഭാര്യയോട് സ്നേഹം ഉണ്ടില്ലെന്ന് പറയാനൊക്കെ ഒന്നുമില്ല. പക്ഷെ ഈ ആദ്യ സ്നേഹവും സ്നേഹവും തമ്മിൽ അജകജാന്തര വ്യത്യാസമാണ്. ഈ ആദ്യ സ്നേഹം കുറയുമ്പോൾ ഭാര്യ പിണങ്ങാൻ തുടങ്ങും. ആദ്യം പോകുന്നിടത്തെല്ലാം മുമ്പിൽ ഒരുക്കി കെട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഒടി പോകുമ്പോ നീ വരാൻ തുടങ്ങിയാ പറയാം, നീ അവിടെ നിന്നില്ല, പിള്ളേരെ നോക്കിയിരിക്കാൻ പോലെ. അപ്പൊ നീ പുള്ളിക്കാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ ആദ്യത്തെ രീതിയിൽ നിന്ന് വലിയ ചേഞ്ച് കുറച്ച് വരുമ്പോഴേ ചിലർക്ക്, എന്നാ ചില അങ്ങനെ പിള്ളേരുണ്ടെങ്കിൽ ഓരോന്നിനെ ഓരോന്നിനെ എടുത്തോണ്ട് കൂടെ പോകും. അപ്പൊ ആദ്യം പോയാൽ തന്നെ അവർ പിന്നെയും പോകും. അപ്പൊ ചില പുരുഷന്മാർക്കാണെങ്കിൽ അതൊന്നും പറ്റുകയില്ല, ഭാര്യ തന്നെ കൂടെ വരണം പിള്ളേരെ കളയാനൊക്കെ, പിള്ളേരെ നോക്കാൻ എടുത്തേക്കുന്ന ഒരു കവർക്കാരായിട്ട് നോക്കും. ഇതെല്ലാം നടക്കണം, പക്ഷെ അതിനെയും എന്ത് ചെയ്യരുത്, അതിനെയും പോയ ഭാര്യയ്ക്ക് മനസ്സിലാകും. അതിനെയും പോയ ഭാര്യയ്ക്ക് മനസ്സിലാകുമെങ്കിൽ ഇവര് കർത്താവ് മനസ്സിലാകത്തില്ല. നമ്മുടെ വിജയം എന്ന് പറയുന്നത് ഇവിടെയാണ്. കർത്താവിനെ സ്നേഹമുള്ളവരെയും അറിയാം, അതിനെയും ഉള്ളവരെയും അറിയാം. ഇത് വളരെ വ്യക്തമായി വിശ്വാസികളോടുള്ള ശക്തമായ ഒരു ദൂതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എബേസോസഭയ്ക്ക് ക്വാളിറ്റി വളരെയുണ്ട്. എബേസോസഭയോട് പറയുന്നു, കൊള്ളരാത്തവരെ സഹിച്ചുകൂടാത്തതും നിന്റെ വിശാല വീക്ഷണത്തിൽ അവരെ സമാസ്ഥാനികളായി നിർത്തി പ്രശ്നം ഒതുക്കുന്നതിന് നിനക്കൊരു അവാർഡ് തരാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാരും മെഴുക്കസിയാന്നിരിക്കുന്നു. എന്തുവാ ഞാൻ ഈ പറയുന്നത്? ഏത് പുസ്തകത്തില് ഞാൻ പറഞ്ഞ വാക്യം ഉണ്ടാക്കി പറഞ്ഞത്? അങ്ങനല്ല ഞാൻ തിരിച്ചത്. കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും. ആ അപ്പോസ്തലന്മാരെ, അപ്പോസ്തലന്മാർ കളവായി പറയുന്നവരെ പഴിച്ച് കള്ളന്മാരെന്ന് കണ്ടതിനും നിനക്ക് അവാർഡ് തരാൻ തീരുമാനിച്ചിരിക്കുക. സ്വർഗത്തില് നിനക്ക് സഹിഷ്ണതയുള്ളതും എന്റെ നാമത്തൊന്നും സഹിച്ചതും തളർന്നു പറഞ്ഞതുമായ ഗുണങ്ങളെല്ലാം നിന്നെ കുറിച്ച് അവാർഡ് പ്രഖ്യാപനത്തിൽ ആ കാര്യം ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ ഇനി വന്നാ കോളാം. പക്ഷെ വരുന്ന കാര്യം സംശയമാണ്. അവസാനം ഒരു ചെറിയ കുഴപ്പത്തിൽ കിടക്കുക. അവസാനത്തെ കുഴപ്പം കറക്റ്റ് പറഞ്ഞിരിക്കാം. അത് എടുത്ത് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്, ആദ്യ സ്നേഹം പോയി, ഇപ്പൊ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യസാധ്യതയ്ക്കുള്ള സ്നേഹം. നമ്മുടെ വീട്ടിൽ വന്ന് നമ്മളെ എങ്ങനെ മൈൻഡ് ചെയ്യുന്നു അങ്ങനെ മൈൻഡ് ചെയ്യും. നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല. കർത്തവ്യം അടക്കം ചുമ്മനെ ഉണ്ടെങ്കിൽ ഒഴിഞ്ഞു മാറി നിൽക്കും. ഇപ്പൊ തയ്യുന്ന വില സഹായിച്ച് ഇപ്പൊ ചുമ്മന ഇടത്ത് മരത്ത് നിൽക്കുന്നവരെയാണല്ലോ. അതുകൊണ്ട് സീറ്റ് അത് നോക്കിയിരിക്കാൻ പറ്റും. സീറ്റ് മറന്നവരെ സൂക്ഷിച്ചോണം. എന്റെ കാര്യം എന്താണെന്നറിയോ? ഈ ഇടത്ത് മരത്തേക്ക് ഇത് പുള്ളിക്കൊരു ചുമ്മനം കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഒക്കാതിരിക്കാൻ വേണ്ടി നടക്കാതിരിക്കാൻ അത് മാറിപ്പോയിരിക്കും. സ്ഥലമില്ലാതിരിക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ തിരക്കുള്ള വിഷയമല്ല. അങ്ങനെ തെരുതിരിക്കുകയും ചെയ്യരുത്. അതുകൊണ്ട് മാറിയിരിക്കുന്നവരെ മുഴുവൻ തെരുതിരിക്കരുത്. കാര്യം ഉണ്ടെങ്കിൽ കാര്യം മനസ്സിലാക്കണമെന്നേ പറഞ്ഞുള്ളൂ. ഈ ആദ്യ സ്നേഹം വിടുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കണം. ഇത് ഗുരുതരമായ ഭവിഷ്യത്തായതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്. അടുത്തതിന് പറഞ്ഞു അതിന് മുന്നറിയിപ്പ് പറഞ്ഞേ കുറ്റം തന്നെ കുറിച്ച് പറയാനുണ്ട്. അത് പരിഹരിച്ചു വരുന്നില്ലെങ്കിൽ അടുത്ത് പറഞ്ഞിരിക്കും പ്രതിവിധി എന്തോ ഏതെല്ലാം വീടിരിക്കുന്നു എന്ന് ഓർത്ത് മനസ്സാന്തരപ്പെടാതെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലെങ്കിൽ ഈ ആറെന്നുള്ളത് അപൂർണതയാ, ഏഴെന്നുള്ളത് ദൈവിക പൂർണ്ണതയാ. അവിടെ ഏഴ് വിളക്കാ പറഞ്ഞേക്കുന്നത്. കർത്താവ് പറഞ്ഞ പച്ച മലയാളത്തിൽ മനസ്സിലാക്കത്തക്ക നിലയിൽ പറയാം. ആറെന്നുള്ള അപൂർണത എന്ന സംഖ്യയിൽ എത്തേണ്ടി വന്നാലും പൂർണ്ണതയില്ലാത്ത നിന്നെ കൊണ്ടുപോകുന്ന പരിപാടി അവിടെ ഇല്ലെന്ന് അപ്പാടില്ലേ പറഞ്ഞേക്കുന്നേ. ആ വാക്ക് നിങ്ങൾ വായിച്ചു നോക്കി എന്ത് ശ്രദ്ധയുമായിട്ടാ. ഏഴ് സഭയാണ് അതിലെ ആ നിലവിളക്ക്, ഏഴ് നിലവിളക്ക് ഏഴ് സഭയെ കാണിക്കുന്നു. അതിന് നിലയുന്ന ആ നിലവിളക്ക് അങ്ങ് മാറ്റിക്കളയും എന്ന് പറഞ്ഞാൽ അത് മാറ്റിക്കളയേണ്ടി വന്നാൽ കളയും. എന്നാലും ജയിച്ചവനെ വേണത്തുള്ളൂ. പാപത്തെ ജയിക്കണം, നല്ലവനത്തെ ജയിക്കണം എന്നോ സാത്താനെ ജയിക്കണം. ക്രൈസ്തലോ, ക്രിസ്തീയ വിശ്വാസികൾ ജയാളികളായിരിക്കും. ശക്തമായ തീരുമാനം, വ്യക്തമായ പ്രതീക്ഷയും ഈ കാര്യത്തിന് മുന്നേ കൊണ്ടായിരുന്നേ മതിയാകും. ഇന്ന് രാത്രികാലം ഈ ക്ലാസ് അവസാനം ഞാൻ പറയും, ആർക്കെങ്കിലും ആരോടെങ്കിലും ആദ്യ സ്നേഹം വിട്ടുപോയി, അതിന് വല്ല കുറ്റവും കുറവും ബോധം വരുന്നെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുന്നമേ ആ കാര്യം പരിഹരിപ്പാൻ റെഡിയായാൽ ഏറ്റവും നല്ലത്. ചിലപ്പോൾ നിസ്സാര കാര്യമായിരിക്കും, ഈ സ്നേഹം വിട്ടുപോകാനൊന്നും വലിയ യുദ്ധമൊന്നും നടക്കണ്ട. നമ്മളെ നോക്കിയപ്പോൾ നമുക്ക് പിടിച്ചില്ലെങ്കിൽ, അല്ലെ നോക്കേണ്ട സമയം നമ്മെ നോക്കിയില്ലെങ്കിൽ, നമ്മളൊന്ന് ചിരിച്ചപ്പോൾ ചിരിച്ചില്ലെങ്കിൽ, നമ്മൾ അങ്ങോട്ട് ചെന്ന് നമുക്ക് ഗമനിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ വിളിച്ചുകൊണ്ടിരുന്ന പുള്ളി തുടരെ വിളിച്ചില്ലെങ്കിൽ, ഇപ്പം പണ്ടത്തെ പുള്ളിയൊന്നുമല്ലെന്ന് പറഞ്ഞ് നമ്മളൊക്കെ മാറും, പക്ഷേ അവിടെ കാര്യമൊന്നും ഉണ്ടായിരിക്കത്തില്ല. പൈസലോ, സംഭവം നിസ്സാരമായിരിക്കും. മുൻവിധിയാലോ മറ്റ് ചിന്തകളാലോ ഒരു കാരണവശാലും നമുക്കുള്ള സ്നേഹത്തിൻ്റെ ഒഴുക്ക് നിർത്തിപ്പോകല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നൽകപ്പെട്ട സ്നേഹം അതാണല്ലോ റോമളജിന്റെ മൂന്നിൽ പറയുന്നത്. നമുക്ക് നൽകപ്പെട്ട സ്നേഹം നമ്മുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്ന സ്നേഹമാണ്. ക്രിസ്തീയ വിശ്വാസികളെ നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ലോകം കണ്ടിട്ട് തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നതിലാണ്. കർത്താവ് പുതിയ കൽപ്പന വരുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നാണ് പറഞ്ഞത്. യോഹന്നാനായി ഉറപ്പിച്ചു പറയുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. നമ്മുടെ സ്നേഹം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം മരിക്കാനത്ത് എന്ന് പറയുന്നു. ആ ദൈവ സ്നേഹത്തിന്റെ ആ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു വരരുത്. ജയിക്കുന്നവന് ദൈവത്തിന്റെ വർദ്ധിസായിൽ ജ്യോതിഷത്തിന്റെ ഫലം ഞാൻ തിന്മാൻ കൊടുക്കും, ജയിക്കുന്നവൻ എടുക്കപ്പെടും, ജയിക്കുന്നവനെ ചേർക്കാൻ കർത്താവ് വരുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ സമയമായിരിക്കുന്നു, എല്ലാ തലകളും ഉണക്കിക്കുക. അടിന്ന് രാത്രി കാലം നമ്മൾ ശ്രദ്ധിച്ചായ ദൈവത്തിന് വരുന്ന മുമ്പാകെ പ്രിയമുള്ള ദൈവമക്കളെ നമ്മെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കാം. നമ്മുടെ കർത്താവ് വരുന്നു, നമ്മുടെ ഈ മറ്റിനെല്ലാം മാറ്റം വരുവാൻ പോവുകയാണ്. നമ്മുടെ ബലഹീനമായ നമ്മുടെ ബലഹീനമായ അവസ്ഥ ശക്തമായി തീരുവാൻ പോവുകയാണ്. രവത്തോട് അർദ്ധരവത്തമായി മാറുവാൻ പോവുകയാണ്. ആകയാലേ ഈ മണ്മയായ ഉണ്മയെ പ്രാപിക്കും. ആകയാൽ അവന്റെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലായിരിക്കുന്ന പോലെ തങ്ങളെ നിർമ്മീകരിക്കുവാൻ കർത്താവിന്റെ വയൻ നമ്മെ അനുശാസിക്കും. നിരവധി കാര്യങ്ങൾ നമ്മുടെ ജീവത്തോട് ഇന്ന് ദൈവാന്മാർ ഇടപെട്ടിട്ടുണ്ട്, ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഏതെങ്കിലും കുറവുകൾ നമ്മൾ ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ അവ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിപ്പാൻ അത് നമുക്ക് നല്ല അവസരമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല എന്ന് പറയുന്നല്ലോ. ഒരു പ്രത്യാശയുടെ ഗാനം പാടിക്കൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയാലെ ഇരുൾ നിറം മാറിടും. ഓ നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ